ഹേ സ്നേഹവന്ദനം. ഈ വിശുദ്ധ പകൽക്കാലം ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ആയിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, ദൈവത്തിന്റെ വചനവുമായി വീണ്ടും നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ജയം പ്രാപിക്കാൻ തക്കവണ്ണം. നമ്മൾ ഒരുക്കുകയാണ്. എന്തിനാണ് ജയം പ്രാപിക്കുന്നത്? നമ്മൾ ഇനി വിശാലമായ ആ ദൈവത്തിന്റെ പദ്ധതിയിലെ നല്ല കാര്യവിചാരകന്മാരായി, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഭൂമിയിലെ രാജാക്കന്മാർ, ദൈവത്തിന്റെ മക്കളായി ജീവിക്കേണ്ട അടുത്ത ഒരു ഫേസിലേക്ക് ദൈവം നമ്മളെ ഇന്ന് ഒരുക്കുകയാണ്. അപ്പോ ഇന്ന് നമ്മൾ ഓരോരുത്തരും നല്ല കാര്യവിചാരകന്മാരായി, നല്ല മാനേജർമാരായി, ദൈവ ഇഷ്ടത്തിന്റെ ദൈവ കൃപയുടെ നല്ല മാനേജർമാരായി നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അവരാണ് ജയിക്കുന്നത്. എന്നാൽ നമ്മളെ അങ്ങനെ ആക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് നടക്കുന്ന ഈ ഭൂമിയുടെ പഴയ മാനേജറുണ്ട്, ലൂസിഫർ, പിശാച് എന്നാ പറയുന്നത്. അതുകൊണ്ട് അവനെ കുറിച്ച് ദൈവത്തിന്റെ വലിയ പേരിട്ടിരിക്കുന്നത് സർവലോകവും ദുഷ്ടന്റെ പിശാചിന്റെ കീഴിൽ കിടക്കും. അവനെ മാറ്റിയിട്ടാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ നമ്മളെ അതിന് ആ ഭരണത്തിന് നമ്മൾ യോഗ്യരെ നമ്മളെ യോഗ്യരാക്കത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുന്ന പിശാചുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് പിശാച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്, നിങ്ങൾ നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു അല്ലേ? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ നമ്മുടെ ഉൾത്തലത്തിൽ ദൈവത്തിന്റെ ആലയം പണിയുകയാണ് കർത്താവ് എന്ന് നമ്മൾ എഫേസ്യർ 2:20-22 നമ്മൾ മനസ്സിലാക്കി. ആത്മാവിനാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ നിവാസം വാങ്ങേണ്ടതിന് പണിതു വരികയാണ്. അങ്ങനെയാണ് ദൈവം നമ്മളിവിടെ ഭൂമിയെ വാഴുന്നത്. എന്നാൽ ആ പണി നമ്മൾ നടക്കാതിരിക്കാൻ തക്കവണ്ണം പിശാച് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മളെ വിശ്വാസത്തിൽ നിന്ന് താഴെ ഇടുക. അപ്പൊ ഇന്ന് ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കഴിഞ്ഞ സന്ദേശങ്ങൾ മനസ്സിലാക്കിയത് കുടുംബജീവിതത്തിലൂടെ നമ്മളെ അടിച്ചു താഴെ ഇടുന്നു. പക്ഷേ അത് ദൈവവചന പ്രകാരം മനോഹരമായി മാനേജ് ചെയ്താൽ നമുക്ക് അവിടെ ജയം പ്രാപിക്കാമെന്ന് കഴിഞ്ഞ സന്ദേശങ്ങൾ നമുക്ക് കേട്ടു. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു വരും. പക്ഷെ അതിനു മുമ്പ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഫൈനാൻസ് സൈഡിൽ നിങ്ങളെ നമ്മളെ സാമ്പത്തിക സൈഡിൽ എങ്ങനെയാണ് അടിച്ചു താഴെ ഇടുന്നത് കേൾക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ സംഭവിക്കുന്ന വിശ്വാസയാഗമാണ്, കുടുംബജീവിതത്തിലൂടെ വിശ്വാസയാഗത്തിലേക്ക് പോകുന്നു. കാരണം അവിടെ നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്യുന്നില്ല. എവിടെയാണോ നമ്മൾ മിസ്മാനേജ് ചെയ്യുന്നത് അവിടെ തകരും. കാരണം നമ്മൾ നല്ല സ്റ്റിവാർഡ് അല്ലെങ്കിൽ നല്ല മാനേജർമാരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയെങ്കിലെ അടുത്ത ഫേസിൽ ഈ ലോകം വാഴുന്ന രാജാക്കന്മാരായി മാനേജ് ചെയ്യുന്നവരായി നമുക്ക് നമ്മളെ ദൈവം എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയും ലൂക്കോസ് സുവിശേഷം 19:ൽ ഇതാ തന്റെ ഒന്നുകൊണ്ട് ഒരുവൻ 10 നേടി, അതിനെ അവൻ നന്നായി മാനേജ് ചെയ്യും. എന്നാൽ അടുത്ത ഫേസിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ഒന്നുകൊണ്ട് 10 നേടിയില്ലേ, നീ നല്ലവനും വിശ്വസ്തനുമായ ദാസന, അതുകൊണ്ട് നീ 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായി ഭരണാധികാരി. അപ്പോ ഇന്നൊരു സർവന്റ് ആണെങ്കിൽ അതിന് നമ്മൾ വിശ്വസ്തയോടെ സെർവ് ചെയ്യുന്നുവെങ്കിൽ നാളെ നമ്മളെ ഭരണാധികാരികളാണ്. ദൈവവചനം വളരെ വ്യക്തമായിട്ട് കാണിച്ചു. പിന്നെ ഒന്നുകൊണ്ട് 5 നേടിയവനോട് പറയുന്നു, നീ 5 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ സമയത്തൊക്കെ നമ്മള് ഈ ഫേസിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ റിഫ്ലക്ട് ചെയ്യിപ്പിക്കണം. ഇതാ അങ്ങ് തന്ന ആ ദൈവ ഇഷ്ടത്തിന്റെ അല്ലെങ്കിൽ ദൈവ കൃപയുടെ നല്ല കാര്യവിചാരകനാണ് ഞാൻ, നല്ല കാര്യവിചാരകനാണ്. ഇതാ എന്ത് തന്നാലും അങ്ങ് എന്ത് തന്നാലും അത് ഞാൻ ഫിനിഷ് ചെയ്തിട്ട് അങ്ങയുടെ മുമ്പിൽ കടന്നു വന്നിട്ട് റിപ്പോർട്ട് ഞാൻ തരും. അങ്ങയുടെ മുമ്പിൽ റിപ്പോർട്ട് തരും. റിപ്പോർട്ട് തന്നിട്ട് കർത്താവോട് പറയും, ഇതാ അങ്ങ് ഇത്രയും ഇതേ തന്നു, ഞാൻ ഇത്രയും ആക്കിയതേ തിരിച്ചു തന്നിരിക്കും, ഇനി എന്താ അടുത്തത് എന്താ. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഒരു ഡയറക്ടർ എപ്പോഴും അന്വേഷിക്കുന്നത്. അല്ലാണ്ട് താൻ ഏൽപ്പിച്ചു കൊടുത്ത വിഷയം സാറെ അത് ഞാൻ ചെയ്തു തുടങ്ങി, പക്ഷേ അയ്യോ അങ്ങനെ ചെയ്തപ്പോ, പക്ഷേ അയ്യോ അത് ശരിയായില്ല. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ അല്ല, അത് ചെയ്തോ, അയ്യോ മറന്നുപോയി, ഞാൻ ചെയ്യാട്ടോ, ചെയ്തോ, അയ്യോ ബ്രദറേ. ഇങ്ങനെയുള്ളവരെയല്ല ദൈവം അന്വേഷിക്കുന്നത്, പകരം ദൈവം അന്വേഷിക്കുന്നത് ആ കാര്യം പൂർത്തിയാക്കി അവിടെ കൊടുക്കുന്ന വ്യക്തിത്വങ്ങളെയാണ്. ഇതാണ് യേശുക്രിസ്തുവിന്റെ നിഴലെന്ന് പലപ്പോഴും വേദപണ്ഡിതന്മാർ പറയുന്ന ബോവസിനെ കുറിച്ച് റൂത്തിന്റെ പുസ്തകത്തിൽ കാണും. ബോവസിനെ കുറിച്ച് അവിടെ നവോമി പറയുന്ന ഒരു രംഗമുണ്ട്. ഓ ബോവസ് ആണോ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത്, എങ്കിൽ അത് തീരാതെ അവൻ വിശ്രമിക്കുകയില്ല. ഇതാണ് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഒരു നേച്ചർ, ഏറ്റെടുത്തത് തീരാതെ വിശ്രമിക്കുകയില്ല. ഇതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, അവസാനം അത്താഴം കഴിക്കുമ്പോ അതുമായുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു കാര്യം ശിഷ്യന്മാരോട് പറയാണ്, ഇനി ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നത് വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കഴിക്കുകയില്ല. അത് യഹൂദന്റെ ആഘോഷവേളകളിൽ കഴിക്കുന്ന ഒരു സംഭവമാണ് ഇതാ വീഞ്ഞ്. പക്ഷേ ഇനി എന്റെ അടുത്ത സന്തോഷം എന്ന് പറയുന്നത്, അതായത് നിങ്ങളുമായിട്ടാണ്, നിങ്ങളുമായി ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുമ്പോൾ അതാണ് എന്റെ ലക്ഷ്യം, അതിലേക്കാണ് എന്റെ പ്രവർത്തനം. അതുകൊണ്ട് യേശുക്രിസ്തു പ്രവൃത്തി അവസാനിപ്പിച്ചു പോയില്ല, ഇവിടുന്ന് യേശുക്രിസ്തു പ്രവൃത്തിയിൽ പ്രമോഷൻ ലഭിച്ചു പോയതാണ്. നേരത്തെ ഭൂമിയിലായിരുന്നു പ്രവൃത്തി, ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്ത് ജീവിക്കുന്നു. അപ്പൊ ഇന്നും ജോലി കണ്ടിന്യൂ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വേണം ഈ ഭൂമിയിൽ തിരിച്ചു വന്നിട്ട് 1000 വർഷത്തെ പരിപാടി കണ്ടിന്യൂ ചെയ്യാനായി തുടങ്ങാൻ, അത് കഴിഞ്ഞിട്ട് വേണം പിതാവായ ദൈവം ഇറങ്ങി വരുവാനായി. അപ്പോ നമ്മള് ആ പ്രത്യക്ഷതകൾക്കായിട്ട് കാത്തിരിക്കുക. 3 പ്രത്യക്ഷതകളാണ് ഉള്ളത്, ഒന്ന് പരിശുദ്ധാത്മാവെന്ന്, അതാണ് പെന്തക്കോസ്താണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു നിങ്ങളെ കാത്തിരിക്കണം. അടുത്തത് ഇനി കർത്താവ് യേശുവിന്റെ പ്രത്യക്ഷതയാണ്, അതും കൂടി കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ 3-ാമത്തെ വരുന്നുള്ളൂ. ഇതാണ് പിതാവായ ദൈവത്തിന്റെ പ്രത്യക്ഷത ഭൂമിയിലേക്ക് കടന്നു വരുന്നത്, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. പക്ഷേ ഇന്ന് അതിനുവേണ്ടി മനുഷ്യർ ഇന്ന് കാത്തിരിക്കുന്നില്ല, പിതാവായ ദൈവത്തിന്റെ വേണ്ടി അവർ യേശുവിന് വേണ്ടി മാത്രമേ കാത്തിരിക്കുന്നു. അപ്പോ ഈ മൂന്ന് സ്റ്റേജുകളാണ് ഇവിടെ മനസ്സിലാക്കുക. 3 സ്റ്റേജുകൾ, 3 പുറമാവിലാണ് ഇത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത്. 1 പരിശുദ്ധ ആവ്, അത് ഓൾറെഡി വന്നു കഴിഞ്ഞു പരിശുദ്ധ ആവ്. 2 കർത്താവായ യേശു അധികം താമസിയാതെ ഇവിടെ എത്തിയിരിക്കും. അത് കഴിഞ്ഞ 1000 വർഷം കഴിഞ്ഞാണ് പിതാവായ ദൈവം ഇതാ ദൈവത്തിന്റെ കൂടെ മനുഷ്യരോട് കൂടെ. അപ്പോഴാണ് സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ആ ഉത്തരം ലഭ്യമാകുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ രാജ്യം വരയണമേ, അങ്ങനെ തിരികെ സ്വർഗത്തിലോ ഒരു ഭൂമിയിലോ ആകണമേ എന്നുള്ള ആ പൂർണ്ണതയിലേക്ക് കയറി വരികയുള്ളൂ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നാം നല്ല മാനേജർമാരായിരിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളെ തകർത്ത് കളയുവാനായിട്ടിടയാണ്. അപ്പോ ജനറലി ഒന്ന് നിങ്ങളുടെ ഇടയിൽ ഒന്ന് സൂചിപ്പിച്ചോളട്ടെ, വിശ്വാസ ത്യാഗത്തിൽ നമ്മളെ വീഴിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ കുടുംബജീവിതത്തിന്റെ വിശ്വാസത്തിലേക്ക് നമ്മളെ വീഴിക്കും. എപ്പോ? അതിന് നമ്മൾ നന്നായി മാനേജ് ചെയ്തില്ല. സാമ്പത്തിക തലത്തിൽ നമ്മളെ വിശ്വാസത്തിലേക്ക് വീഴിക്കും, നമ്മൾ നന്നായി മാനേജ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും ആത്മഹത്യയുടെ വക്കിലേക്കും മറ്റുള്ള പല പല വിഷയങ്ങളിലേക്കും ഒക്കെ ആളുകൾ കടന്നു വരുന്നത്. കഴിയുമ്പോഴാണ് നമ്മൾ പലരും അറിയുന്നത് പോലും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുക. ഇന്നലത്തെ ബൈബിൾ ക്ലാസ്സിന്റെ മുമ്പിൽ നിങ്ങൾ ഇന്ന് സൂചിപ്പിച്ചു, ആ സന്ദേശത്തിൽ അത് റെക്കോർഡായില്ല, അതുകൊണ്ട് നിങ്ങൾ കിട്ടില്ല. ആദ്യത്തെ വിശ്വാസ ത്യാഗം ആർക്കാ നടന്നത്? ചിന്തിക്കാൻ സമയം തരിക. ഇന്നലെ പറഞ്ഞവര് കേട്ടവരെ ഒന്ന് പറഞ്ഞ അടുത്ത ആളോട്. മറന്നുപോയി അല്ലേ? ഇങ്ങനെ തന്നെ വേണം കേട്ടോ. പ്രൈസ് അല്ലോ. ഓക്കെ. പുതിയ ജനങ്ങളെ അറിയാം. പ്രൈസ് അല്ലോ. താങ്ക് യു. ശ്രദ്ധിച്ചേ, ആദ്യത്തെ വിശ്വാസം നടന്ന ഹൗവയ്ക്കാണ് ആദ്യത്തെ വിശ്വാസം നടന്നത്. വലിയൊരു ട്രാജഡിയാണ്. എങ്ങനെയാ വിശ്വാസം നടത്തിയേ? ഹൗവയ്ക്ക് വചനം കൊടുത്ത ദൈവത്തെ തെറ്റാണെന്ന് ചിത്രീകരിച്ചാണ് വിശ്വാസം നടത്തിയത്. അതായിരുന്നു ആദ്യത്തെ മെത്തേഡ്. ഇന്നും അവന്റെ മെത്തേഡവും തുടരുന്നുണ്ട്. അതായത് ഇവരോട് പറഞ്ഞു ആദാവ ദമ്പതികൾ, അവർക്ക് ദൈവം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇന്നത് തിന്നരുത്, ഇന്നതൊക്കെ നിങ്ങൾക്ക് തിന്നാം, ഇന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ ഈ പറഞ്ഞു കൊടുത്ത സകല വചനവും പിശാചിന്റെ ഒരൊറ്റ വാക്കിലൂടെ ഹവ്വയുടെ ഉള്ളിൽ നിന്ന് അപഹരിക്കപ്പെട്ടു. അതോടെ ഹവ്വയ്ക്ക് ദൈവം ഒരു ചീത്തയായി മാറി. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇത്രയും വർഷങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഈ വചനം, പെന്നിലൂടെ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഈ വചനം, ഒറ്റയടിക്ക് നിങ്ങളുടെ ഇത് മോഷണം നടക്കും. ഒറ്റയടിക്ക് ഒരു വാക്ക് കിട്ടിയാൽ മതി മോഷണം നടക്കും. എങ്ങനെയെന്നറിയാമോ? ഞാൻ ചീത്തയാണെന്ന് ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് ഒന്നിട്ടാ മതി, അന്ന് ആ നിമിഷം ഇത്രയും നാൾ നിങ്ങൾ കേട്ട വചനം ആ നിമിഷം മോഷണം പോകും. ഇതായിരുന്നു ആദ്യത്തെ മോഷണ രീതി. ഇങ്ങനെ ഇതെന്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. ചില സമയത്ത് പിശാചികള് ചില സഹോദരങ്ങളെ ഇറക്കി വിടും. ഇറക്കി വിട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇതാ നിങ്ങൾക്ക് ദൈവവചനം തരുന്ന ദൈവദാസൻ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞു നടക്കും. ബ്രദറെ കേട്ടായിരുന്നോ? സിസ്റ്ററെ കേട്ടായിരുന്നോ? 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 ഇവിടെയൊക്കെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കോളാം പിശാചിന്റെ തന്ത്രമാണ്. എന്തിനാണെന്നറിയാമോ? ആദ്യത്തെ തന്ത്രം, ദൈവം തെറ്റാണെന്ന് ഹവ്വയുടെ ഉള്ളിൽ തോന്നിപ്പിച്ചു. എങ്ങനെയാണ്? ഹവ്വേ, നിനക്കൊരു നന്മ വരുന്നത് കാണാൻ നിന്റെ ദൈവത്തിന് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അതായത് ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുമല്ലേ ഹവ്വേ നീ പറഞ്ഞേ, പക്ഷെ കഴിച്ചാൽ നിനക്കറിയാമോ അതിന്റെ ഗുണം? കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാവും. ദൈവത്തെ പോലെ ആവുമെന്ന് മാത്രമല്ല, ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കഴിക്കുന്നത്. വളരെ തന്ത്രപൂർവ്വം അടിച്ചിട്ടു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കടന്നുപോയപ്പോ ആ വ്യക്തി ഇത് പറഞ്ഞു മനസ്സിലാക്കും. അപ്പൊ മനസ്സിലായില്ല എന്ത് ഈ പറഞ്ഞത്? വചനം മോഷണം പോയി എന്ന്, അതായത് ദർശനം മോഷണം പോയി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് യോഹന്നാൻ 10:10, കള്ളം വരുന്നത് ആദ്യം മോഷ്ടിക്കാനും രണ്ടാമത് അറുക്കാനും, അതായത് കൊല്ലുന്ന രണ്ടാമതേ ഉള്ളൂ. ആദ്യം മോഷണമാണ്, വചന മോഷണം. ആദ്യം മോഷ്ടിക്കാനും രണ്ടാമത് കൊല്ലുവാനും മൂന്നാമത് മുടിക്കാനും. അപ്പൊ ആദ്യം മോഷണമാണ് നടന്നത്. ഹവ്വയോട് അത് പറഞ്ഞപ്പോ ദൈവം അറിയുന്നു നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നു. അപ്പോ ഞങ്ങ അപ്പൊ ഹവ്വയുടെ ഉള്ളിൽ എന്നാ വരുന്നത്? ആഹാ, കൊള്ളാല്ല, ഞങ്ങൾ ദൈവത്തെ പോലെ ആകുന്നതിന് ഈ പുള്ളിക്കാരൻ എന്നാ കുഴപ്പം? ആള് കൊള്ളാലോ, ഞങ്ങൾക്കൊരു നന്മ വരുന്നത് സഹിച്ചുകൂടാല്ലേ? ആർക്ക്? ദൈവത്തിന്. ഇത് ഈ ചിന്ത ഹവ്വയുടെ ഉള്ളിൽ വന്ന ഉടനെ തന്നെ ഇതുവരെയും ദൈവം കൊടുത്ത സകല വചനവും അവരുടെ ഉള്ളിൽ നിന്ന് മോഷണം പോയി. അവരുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് തെറ്റാണ്, തെറ്റുകാരനാണ് എന്ന ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതുവരെയും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ എല്ലാ റെസ്പെക്ട് സകലതും പോകും ഒറ്റയടിക്ക്. പ്രത്യേകിച്ച് ദൈവിക വിഷയത്തിൽ ഇത് പെട്ടെന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ ഇതാ ആ ഹവ്വയെ ചതിച്ചു, അതിലൂടെ ആദവും ചതിക്കപ്പെട്ടു. ഇവിടെ സോറി, ആദം ചതിക്കപ്പെട്ടതല്ല, ആദം പർപ്പസിൽ അതിന് വീണുപോയത്. ഹവ്വയാണ് ചതിക്കപ്പെട്ടത്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ഇതേപോലെ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ നിന്ന് നിങ്ങളെ കട്ട് ചെയ്താൽ, ആ പൊക്കിൾപ്പൊടി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്ന ഏതെങ്കിലും ശുശ്രൂഷ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓപ്പണാണ്, എന്റെ കുടുംബത്തിന് മുമ്പിൽ ഓപ്പണാണ്, ധാരാളം കുറവുകളുടെ വ്യക്തിയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ എവിടെയെങ്കിലും ഒരു തെറ്റോ കുറ്റമോ ആരെങ്കിലും വന്ന് പറഞ്ഞ നിങ്ങൾ ഉടനെ പറയേണ്ട കാര്യം, ദൈവത്തിന്റെ ദാസൻ എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ കുറ്റമോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടാൽ അദ്ദേഹത്തോട് നേരിട്ട് പറയണമെന്ന്. അദ്ദേഹത്തോട് നേരിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ നിങ്ങൾ അത് അദ്ദേഹത്തോട് പറഞ്ഞതിന് പറയാം, എന്നോട് പറഞ്ഞതിന് അതല്ലേ നല്ലത്? ബൈബിൾ പറയുന്നത് എന്താ? നിന്റെ കൂട്ടുകാരൻ തെറ്റിയെന്ന് നിനക്ക് തോന്നിയാൽ നീ അയൽക്കത്തുകാരനോട് പറയണമെന്നല്ലോ. നിന്റെ കൂട്ടുകാരൻ തെറ്റിയെന്ന് നിനക്ക് തോന്നിയാൽ നീ എന്ത് ചെയ്യണം? നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കാര്യം അറിയിക്കും, അതല്ലേ ശരി? അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതാ എന്റെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ള പല കുഞ്ഞുങ്ങളെയും എസ്പെഷ്യലി പല രീതിയിലും ആ വചനം കൊടുത്ത് വളർത്തിയ ദൈവദാസന്മാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അകറ്റിയ പിശാചിന്റെ തന്ത്രം ഈ പഴയ തന്ത്രം തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നിങ്ങളെ ഫോൺ ചെയ്ത് പറയുമ്പോഴോ അങ്ങനെ വാട്സപ്പിലൂടെ ചെയ്യുമ്പോഴും എന്തെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സി ഐ ആം ഓപ്പൺ ടു യു. ചോദിക്കുക. അത് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയാണ്. അപ്പൊ ഇല്ല എങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അപകടത്തിൽ പെടും, പൊട്ടു പോകരുത്. കാരണം നിങ്ങൾക്ക് വചനം തരുന്ന ചാനല് വെട്ടി കളയുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നാഗാവുകയും അവനെ അകറ്റിയതുപോലെ ഇന്നും ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന തലത്തെ വെട്ടി അകറ്റുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. ആ തലത്തിൽ നിങ്ങൾ വീണു പോകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അത് വിശ്വാസത്തിന്റെ ഒരു സ്ഥലം. ഇനി ഇതാ പ്രിയ സഹോദരങ്ങളെ, അടുത്തത് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സാമ്പത്തിക മണ്ഡലത്തിൽ നമ്മളെ വീഴ്ച്ചു കളയുന്ന പിശാചിന്റെ തന്ത്രം അത് നാം മനസ്സിലാക്കി പ്രവർത്തിച്ചു. എവിടെയൊക്കെ ഈ ഒരു പ്രിൻസിപ്പൾ മനസ്സിലാക്കിക്കോളൂ, എവിടെയൊക്കെ നാം മിസ്മാനേജ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതിരിക്കുന്നുവോ അവിടെയെല്ലാം കാട് കയറും, അവിടെയെല്ലാം തിന്മയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാണ്. ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊള്ളാം. എപ്പോഴും നാം കാര്യങ്ങളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്. എന്റെ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക. ഈ കാലങ്ങളിൽ സാമ്പത്തികമായിട്ട് ഉള്ള വിഷയമായിട്ട് ധാരാളം വ്യക്തിത്വങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം. പലരും ഇതുമായിട്ടുള്ള കാര്യത്തില് പലരും പലരുടെയും നമ്പറൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ആർക്കും നമ്പർ ഒന്നും കൊടുക്കാറില്ല. എന്നെ ദൈവം ഏൽപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം സംസാരിക്കുന്നുവെങ്കിൽ അവിടെ കാര്യങ്ങൾ അതുമായിട്ട് സർവ് ചെയ്യാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കാരണം നമ്മളെപ്പോഴും സൂക്ഷിച്ചോളാം. കർത്താവ് ഞാൻ പറയുന്നത് മനുഷ്യരെ സൂക്ഷിച്ചു. അതിന്റെ അർത്ഥം ആദ്യം നാം നമ്മെ തന്നെ സൂക്ഷിച്ചോളാം. കാരണം നമ്മൾ ശരിയല്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ശരിയാണ്, നമ്മൾ ശരിയല്ല. ശരി കർത്താവ യേശു ആ ശരിയിലേക്ക് തെറ്റായ നമ്മളെ ഓരോ നിമിഷവും കൊണ്ട് ചെന്ന് ശരിയാക്കുകയാണ്. സത്യം നമുക്ക് തരികയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പൊ ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്, ഇതാ കടന്നു വരുന്ന കോളുകളിൽ അല്ലെങ്കിൽ ചിന്തകളിൽ സന്ദേശങ്ങളിൽ നല്ലൊരു പങ്കും, ബ്രദറെ ഞാൻ ആകെപ്പാടെ വലിയ കടത്തില, വലിയ കടത്തില, അങ്ങ് പെട്ടുപോയി പറഞ്ഞത് എങ്ങനെ ഇതിൽ രക്ഷപ്പെടുന്നെങ്കിൽ അറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ പ്രശ്നം നമ്മൾ ബൈബിളിലെ ആ സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. പലരും വരുമ്പോ അവര് പറയുന്നൊരു കാര്യം, ഞാൻ പെട്ടുപോയതാ. എന്താ കാര്യം? അവിടെ പറയുന്ന രംഗം, അയാള് എന്നെ ചതിച്ചു. ഇതിന്റെ കാരണം അവര് പലർക്കും പോയി ഷുവർട്ടി നിന്നു, ഷുവർട്ടി. അയാള് എന്റെ സ്നേഹിതനല്ലേ, അയാൾക്ക് വേണ്ടി ഒരു ചെക്ക് അങ്ങ് എഴുതി കൊടുത്തു. ആ കുറിക്ക് വേണ്ടി, കുറിക്ക് നിൽക്കാൻ വേണ്ടി ഞാൻ ഏതാ സെക്യൂരിറ്റി ഒപ്പിട്ട് കൊടുത്തു, ഷുവർട്ടി ഒപ്പിട്ട് കൊടുത്തു. അദ്ദേഹം അടച്ചില്ല, ഞാൻ അടച്ചോ. അങ്ങനെ ഒരു സഹോദരൻ കുറച്ചാളും എന്റെ മുമ്പിൽ വന്നു, കുറച്ചാൾ ജയിലിൽ കിടന്നു. കാരണം മറ്റൊരാൾക്ക് വേണ്ടി ഇദ്ദേഹം ചെക്ക് എഴുതി കൊടുത്തു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഇല്ല. ചെക്ക് എഴുതി കൊടുത്തു. മറ്റയാൾ പൈസ അടച്ചോ? പൈസ അടച്ചില്ല. അവസാനം പൈസ അടയ്ക്കാതെ വന്നപ്പോ ചെക്ക് എഴുതി കൊടുത്ത ആളെ പിടിച്ച് ജയിലിൽ. ഒക്കെ വിശ്വാസികളാ. ബൈബിൾ എന്നാ പറയുന്നത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ഫൈനാൻസ് മാനേജ് ചെയ്യണം. ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഏരിയ എന്ന് പറയുന്നത്, ഹൗ ക്യാൻ ഐ മാനേജ് മൈ ഏരിയ ഓഫ് ഫൈനാൻസ്? എന്റെ ഫൈനാൻസിന്റെ ഏരിയകളെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു മേഖലയിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാണ്. വേറൊരാളോട് പറഞ്ഞത്, ബ്രദറെ ഞാൻ പറഞ്ഞിട്ടാണ് ആ ബിസിനസ് തുടങ്ങിയത്, ഞാനായിരുന്നു എന്റെ പുറകിൽ നിന്ന. പക്ഷെ ആ ബിസിനസ് അങ്ങ് പൊളിഞ്ഞു. ഇപ്പൊ ഇത് മുഴുവൻ എന്റെ തലയിലായി. ഇപ്പൊ അതൊക്കെ ഞാൻ കൊടുക്കണമെന്ന് പറയണം. ഇപ്പൊ അവര് കേസിന് പോയി, ഇപ്പൊ ഞാനാണ് അവിടുത്തെ പ്രതി. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്ന ശ്രദ്ധയോടെ കേട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോവാ. ദൈവത്തിന്റെ വചനം പറയുന്നു ഒരുവന് പോലും ജാമ്യം നിൽക്കരുത്. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ച് മുന്നോട്ടേക്ക് വരാം. ലോർഡ് ഐ ലവ് യു. കഥാനാസൻ അയച്ചു ദൈവവചനം വായിക്കാൻ വേണ്ടി ഒന്ന് റെഡി ആയിരിക്കണേ. ഇവിടെ സദൃശവാക്യം 22-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കാം. 22-ാം അധ്യായം 26-27 വാക്യം.
നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളയുവാൻ ഇടവരുത്തുന്നത് എന്തിന്?
ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ? നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും, നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത്. അപ്പൊ ഇതൊക്കെ നേരത്തെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വക പണിക്കോലും പോവായിരുന്നു. എന്നിട്ട് പറയാണ്, വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തുകളെ ഇടവരുത്തുന്നത് എന്തിന്? വീട്ടുവാൻ നിനക്ക് വകയില്ല. അവർക്ക് ചെക്ക് എഴുതി കൊടുത്തു. ഓക്കെ, നിന്റെ കയ്യിൽ വകയുണ്ടോ? ഇല്ല. നിനക്ക് വകയില്ല എന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്ത് കളയുന്നത് എന്തിനെ? കാരണം നിന്റെ കുടുംബത്തെ നീ അനാഥമാക്കുന്നത് എന്തിനെ? ബൈബിൾ ഇത് പറഞ്ഞു തരാഞ്ഞിട്ടല്ല, ബൈബിൾ ഇത് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കുവാനോ ഇതൊക്കെ ഒന്ന് വായിക്കുവാനോ ഏറ്റെടുക്കുവാനോ പലപ്പോഴും മനുഷ്യന് കഴിയുന്നില്ല. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ പഠിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്നല്ല, മറ്റുള്ളവർക്ക് കൊടുക്ക്. എങ്ങനെ കൊടുക്കണമെന്നറിയാമോ? ബൈബിള് പറയുന്നു ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ കൊടുക്ക. എന്താ? ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ കൊടുക്ക. തിരികെ പ്രതീക്ഷിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോ കൊടുക്കുമ്പോ എന്ത് പറ്റുമെന്നറിയാമോ? ആ വ്യക്തിക്ക് ഒരു പക്ഷേ തരാൻ കഴിഞ്ഞില്ല എന്നിരിക്കും. ബ്രദറെ അല്ലെങ്കിൽ സഹോദര സഹോദരി, ഞാൻ മറ്റന്നാ തരാന്ന് പറഞ്ഞേ കൊണ്ടുപോണേ. അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടല്ലേ കൊണ്ടുപോയേ. ഇനി മറ്റന്നാൾ ഇല്ലായ്മയാണെങ്കിലോ അത് ഞാൻ തരാൻ പറ്റത്തില്ല. ഇനി മറ്റന്നാൾ മുതൽ നിങ്ങളുടെ മുമ്പിൽ കാണും പുള്ളി. മറ്റന്നാൾ മുതൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ പുള്ളിക്ക് പ്രയാസമായിരിക്കും. അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറും, ഒഴിഞ്ഞു മാറും. അതൊരു ചർച്ചിൽ ഒരുമിച്ച് ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ അദ്ദേഹം ചർച്ച കാണത്തില്ല, വേറെ ചർച്ച അന്വേഷിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം കാര്യം എന്താ? തിരികെ തരും എന്ന് പറഞ്ഞാ കൊടുത്തത്. അപ്പൊ കൊടുക്കുമ്പോ ബൈബിൾ പറയുന്നു തിരികെ പ്രതീക്ഷിക്കാതെ കൊടുത്തേക്കണം. എന്താണ്? അദ്ദേഹം പറയൂ, ഞാൻ ഇന്ന ദിവസം തിരികെ തരാം സഹോദര. തിരികെ തന്നില്ലേലും കുഴപ്പമില്ല, തന്നെങ്കിൽ തന്നോ, തന്നില്ലേലും കുഴപ്പമില്ല. ഇതാ എന്റെ കയ്യിൽ ഷെയർ ചെയ്യാൻ ദൈവം എന്നെ കൽപ്പിച്ച് ഇത്രയേ ഉള്ളൂ. തിരികെ പ്രതീക്ഷിക്കാൻ, തിരികെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ബിസിനസ് ബന്ധത്തിന്റെ കാര്യമല്ല പറയുന്നത്, അല്ലാത്ത ബന്ധത്തിന്റെ കാര്യം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം എപ്പോഴും സൂക്ഷിച്ചുകൊള്ളുക, എസ്പെഷ്യലി സഹോദരങ്ങളുമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കഴിയുന്നതും ഇതാ ബിസിനസ് റിലേഷൻഷിപ്പ്, സാമ്പത്തിക ഇടപാടുകൾ. നിങ്ങളൊരു എംപ്ലോയർ ആണെങ്കിൽ നിങ്ങളുടെ കീഴിൽ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഒന്നും ജോലിക്ക് കൊണ്ടുവരിക, ഇതൊക്കെ കഴിയുന്ന ഒഴിവാക്കുക. നിങ്ങളുടെ നല്ല ആത്മീയതയ്ക്ക് വേണ്ടിയാ പറയുന്നത്, ഇതെല്ലാം എന്റെ അനുഭവമായി പറയുന്നു. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് തീരുമാനിച്ചോ, ഇവരെന്നെ ശരിക്കും ആത്മീയമായി വളർത്തും എന്ന് ചിന്തിച്ചു കൊടുക്കും. അതായത് ഇവരെ എന്റെ മുമ്പിൽ എന്നെ അടിക്കുന്ന ചുറ്റികയായി ഇവര് മാറും എന്ന് മനസ്സിലാക്കി കൊണ്ടുവരും. അല്ല നടക്കുന്ന കരയരുത്, എന്നെ ഇത്രയും വളർത്തിയെടുത്തത്. അല്ല ദുബായിലും അപ്പൊ തന്നെ റാസൽ കേമയിലും ഒക്കെ, നേരത്തെ ദുബായിലും ബിസിനസ് ഉണ്ടായിരുന്നു, റാസൽ കേമയിലും ഒക്കെ ഉണ്ടായിരുന്ന വിശ്വാസികളായ ജോലിക്കാരൻ ആത്മീയം വളർത്തിയെടുത്ത്. കാരണം അവർ എന്നെ അടിക്കാവുന്ന ചുറ്റികകളായിരുന്നു. ആ ചുറ്റിക കൊണ്ട് അവരടിച്ച് അവരുടെ അടി കൊണ്ട് 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 കൊണ്ടാണ് ഞാൻ വളർന്നത്. നിങ്ങൾ ഇത് ഈ രാജ്യത്ത് ഇത്രയും വളർന്നത്, ഒരു കത്തോലിക്ക കുടുംബത്തിൽ തല്ലിപ്പൊളിയായി തരികടയായി ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഇങ്ങനെ വളർന്ന എങ്ങനെയാ? അടി കൊണ്ട് ഇടി കൊണ്ട് തന്നെ വളർന്ന്, അവിടെയാ വളർന്നേ. അതായത് നിങ്ങളുടെ ശത്രുക്കൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ശത്രുക്കൾ അവർ നിങ്ങളുടെ ശത്രുക്കളാകുമ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കാൻ പഠിക്കും. അത് ആ പഠിത്തം വലിയ പ്രയാസമുള്ള കാര്യമാണ്, വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ കർത്താവ് അത് ഞാൻ കരഞ്ഞും വീണും ഒക്കെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഇതുകൊണ്ടാണ് ആ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ, കുത്തിയും തുഴഞ്ഞും ആത്മാവിന്നാതിയിൽ ഞാൻ വന്നിടുന്നേ. എന്നിട്ടവിടെ പറയുന്നു ഓരോ വീഴ്ചയിലും, അപ്പൊ പലതാവശ്യം വീണു, പുതിയ പാഠങ്ങൾ ഓരോ താഴ്ചയിലും, പുതിയ മാനങ്ങൾ. അപ്പൊ ഇതൊക്കെ ജീവിതാനുഭവമാണ് പാട്ടുകളായിട്ട് മാറിയത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ അന്ത്യകാല ഈ സമയത്ത് നിങ്ങൾ ഒരു കുരുക്കിലും പോയി വീഴരുത്. കാരണം നിങ്ങളാണ് എന്റെ പ്രതിഭ. നിങ്ങൾ വിട്ടുപോയാൽ ഇതാ നിങ്ങൾക്ക് നിങ്ങളും നഷ്ടപ്പെടും, ദൈവത്തിന് നിങ്ങൾ നഷ്ടപ്പെടും. ഇതാ എനിക്ക് എന്റെ പ്രതിഫലവും. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എറ്റേണലി ഒരു സോളിന്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തേക്കാളും വലുതാണ്. നിങ്ങൾ വീണു പോകരുത്. അപ്പൊ ഫൈനാൻസ് വിഷയങ്ങളെ പ്രോപ്പറായിട്ട് നിങ്ങൾ മാനേജ് ചെയ്തില്ലെങ്കിൽ വീണു പോകും. അപ്പൊ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചോളാം. ആർക്കും പോയി ഷുവർട്ടി നിൽക്കുവാനായിട്ട് പോകരുത്, ജാമ്യം നിൽക്കുവാനായിട്ട് പോകരുത്. ഇതാ സദൃശവാക്യം 11:15 കൂടി വായിച്ച്, 11:15
അങ്ങിനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും.
ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും, അത്യന്തം വ്യസനിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത് ജാമ്യം നിൽക്കാൻ പോയ നീ വ്യസനിക്കും. ജാമ്യം നിൽക്കല്ലേ മക്കളെ, ജാമ്യം നിൽക്കല്ലേ, ജാമ്യം നിൽക്കാൻ പോയ നിങ്ങൾ വ്യസനിക്കും. ആരാ പറയണേ? ഞാനല്ല, ദൈവവചനം പറയുക. ജാമ്യം നിൽക്കല്ലേ, നീ വ്യസനിക്കും. ഇതാ എന്റെ അമ്മ ലൈനിലുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ അമ്മ ഒരു ഇപ്പൊ റിട്ടയറൊക്കെ ആയി, സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നു, കൊച്ചു പോർട്ടിലായിരുന്നു ജോലി. അപ്പോ ആളുകൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി ഈ ആളുകൾ പലപ്പോഴും അമ്മയെ സമീപിക്കും. അമ്മക്ക് ഈ വചനവും അറിയത്തില്ല, ഈ കുരുക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പണ്ട് കൂലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, എറണാകുളം ഡിസ്ട്രിക്റ്റില് ചോറ്റാനിക്കരയില് കൂലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ആ അയൽവക്കത്തിലൊരു വീടുണ്ട്. ആ വീട്ടിലെ ആള് അമ്മയെ ഫൈനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കാൻ ചെന്നപ്പോ ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ഷുവർട്ടി വേണം. അപ്പൊ അമ്മയുടെ അടുക്കൽ വന്നു. അപ്പൊ ആ ഇടക്കത്തുകാരനല്ലേ എന്നും പറഞ്ഞ അമ്മ അതിന് സൈൻ ചെയ്തു കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ ആ ചമ്പക്കര ആ കുരിക്കാട് എന്ന് മാറി ചമ്പക്കര എന്ന് പറഞ്ഞ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ മറ്റൊരു മേഖലയിലേക്ക് ഞങ്ങൾ മാറി. പിന്നെ അടുത്ത സമയത്ത് വരുന്നറിയാം, അമ്മ സാലറി മേടിക്കാനായിട്ട് സാലറിയുടെ സാലറി വന്നു കഴിഞ്ഞപ്പോ അമ്മയുടെ കയ്യിൽ സാലറി ഇല്ല, ഏതാനും ചില്ലറ പൈസ ആയി കിട്ടി. ഇതെന്താണെന്ന് അന്വേഷിച്ചു, ഞെട്ടിപ്പോയി. കാരണം ഇതുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ നടത്താൻ, ഏതാനും ചില്ലറ പൈസ കൈ കിട്ടിയത്. അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഷുവർട്ടി എന്ന പുള്ളിക്കാരൻ പൈസ അടച്ചില്ല, അമ്മയുടെ സാലറിന്ന് പൈസ പോയി, അമ്മയുടെ സാലറിന്ന് പൈസ പോയി. ഇപ്പൊ ആള് ഞെട്ടി, ഇനി ഈ പൈസ കൊണ്ട് വേണം ഇതാ തനിക്ക് പലചരക്കട കൊടുക്കാനായിട്ട്, ഇറച്ചിക്കട കൊടുക്കാനായിട്ട്, പല കാര്യം ഫീസ് അടയ്ക്കാനായിട്ട്, ഈ പല പല കാര്യങ്ങൾ ഇതുകൊണ്ട് വേണം ചെയ്യാൻ. തന്റെ കയ്യിൽ പൈസ ഇല്ല. ആ സഹോദരിയുടെ ചിന്ത നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതാ ഇനി ഉടനെ എന്ത് ചെയ്യും നമ്മൾ, ഇന്നത്തെ കാലം പോലെ ഉടനെ തന്നെ ഓ സോൻ സോ ചാക്കോ ബ്രദർ നിങ്ങൾ പൈസ അടച്ചില്ലേ, വാട്സപ്പ് ഒന്നും ഇല്ല, അന്നാ പിന്നെ മൊബൈൽ വിളിക്കാം, മൊബൈലും ഇല്ല, അന്നാ പിന്നെ ഫോൺ വിളിക്കാം, അല്ല ഫോണും ഇല്ല, ഇനി എന്നാ ചെയ്യണം, അടുത്തത് പോണം. ആ പഴയ ഒരു ഒരു മല പോലുള്ള ഒരു കുറ്റിക്കാട്, ഒരു ചെറിയൊരു കാട് പോലത്തെ സ്ഥലമാണ് കൂരിക്കാടെന്നാ പേര്, കൂരിക്കാട്. ആ കൂരിക്കാടിലേക്ക് പോണം എവിടെന്ന്, ഈ കൊച്ചുംപോറിന് ജോലി ചെയ്യണ ആള് ഈ കൂരിക്കാടിലേക്ക് ബസ് കയറി പോണം. അത് അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോ അദ്ദേഹം അവിടെ ഇല്ല, അമ്മയാ അദ്ദേഹത്തിന്റെ ഭാര്യ ഉള്ളത്. ഭാര്യയോട് പറഞ്ഞിതാ എന്റെ ശമ്പളം എനിക്ക് കിട്ടിയില്ല, എന്റെ അവസ്ഥ ഇതാണ്. ഭാര്യ എടുത്ത വാക്കി ചോദിച്ചു, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണ് ഉപ്പിട്ട് കൊടുത്തെ. ആ ഉള്ള പ്രത്യാശയും നഷ്ടപ്പെട്ടു. ശ്രദ്ധിച്ചേ, ഉള്ള പ്രത്യാശയും നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമുക്ക് ബൈബിളിലെ വചനം അറിയാൻ പാടില്ലേ. ഇതാ അത് കഴിഞ്ഞ് സങ്കടത്തോടെ വീട്ടിൽ വരിക. വീട്ടിൽ വന്ന് ഇതാ ഇതുപോലത്തെ പല പ്രാവശ്യം വിളിയല്ല, ഇതുപോലത്തെ യാത്രയും കാര്യങ്ങളും ഉണ്ടാകും. കാരണം അന്ന് വിളിക്കാൻ സൗകര്യമൊന്നും ഇല്ലല്ലോ. അതിനുശേഷം പിന്നെ അദ്ദേഹം വരുന്നത് ഇതാ നിവൃത്തിയില്ലാതെ അദ്ദേഹം അദ്ദേഹം പൈസയും കൊണ്ട് വരിക എവിടെ ഒപ്പിച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതെല്ലാം മോശം സംഭവിക്കുന്ന കാര്യം ഈ പറയുന്നത്. അദ്ദേഹം വരുമ്പോ ആ ഈ ഈ വ്യക്തിയുടെ ഈ സ്ത്രീയുടെ ഭർത്താവ് വരുന്നത് ഇതാ അദ്ദേഹം നാലുകാലാണ് വരുന്നത്. അപ്പൊ ഞാനൊന്ന് കൊച്ചുകുട്ടിയാ, ആ കൊച്ചു കൂടി ഇദ്ദേഹം വന്നത് കാണുമ്പോ തന്നെ എന്റെ അമ്മ എന്നെ ഓടി എന്നെ വിളിക്കും. എന്നിട്ട് ഞാൻ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിടാ, ഞാൻ ഓടിച്ചല്ലോ, എന്തു അമ്മി ഇന്ന് വന്നേ. എന്നിട്ട് എന്നെ എന്ത് ചെയ്യുന്നറിയ, ആ കൊച്ചു കുഞ്ഞായത് എന്റെ കാലേല് അമ്മ അങ്ങ് ചവിട്ടിപ്പിടിക്കും. ഈ ചവിട്ട് നാടകം എന്താന്ന് എനിക്കറിയത്തില്ല. എന്റെ കാലേല് അമ്മ അങ്ങ് ചവിട്ടിപ്പിടിക്കും. കാരണം ഞാൻ അടുത്ത കളിക്കാൻ വേണ്ടി ഓടും, ഒന്നില്ലെങ്കിൽ അവിടെ രാശി കളിക്കാൻ വേണ്ടി ഓടും, അല്ലെങ്കിൽ പമ്പരം കറക്കാൻ ഓടും കൊച്ചു കുഞ്ഞ. അപ്പൊ എന്നെ കാലം ചവിട്ടി എന്ന് പിടിക്കും. ഞാൻ പോകുന്നിടത്ത് എന്റെ കാലം ഇവിടെ ഞാൻ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പിടിക്കണേ. അപ്പൊ ചവിട്ടി പിടിക്കും. എന്താ കാര്യം, ഈ കള്ളുകുടിയനായ വ്യക്തി പൈസ തരാൻ വേണ്ടി അടുത്ത് വരിക, അമ്മേടെ അടുത്തേക്ക് വരിക, കള്ളുകുടിയനായ വ്യക്തി പൈസ തരാൻ വേണ്ടി. അപ്പൊ ഈ ആവാസന ആ വ്യക്തിയുടെ ആവാസക്കാരനാണെന്ന് എന്നെ അമ്മയുടെ ഹൃദയത്തിലുണ്ട്. ഇതുകൊണ്ടാണ് അമ്മ എന്നെ ചവിട്ടി പിടിക്കുന്നത്, കാരണം കൊച്ചടുത്തുണ്ടല്ലോ. എന്നിട്ട് ഇത് ഈ നാടകം ഓൾമോസ്റ്റ് എല്ലാ മാസം അരങ്ങേറും. ചോർത്തിന്നല്ലേ പ്രിയ സഹോദരങ്ങളെ, എന്തിനാ ഈ വയ്യാവേലിക്കൊക്കെ പോകുന്നേ? ഇത് ശ്രദ്ധിച്ചേ, എന്റെ അമ്മയ്ക്ക് ശമ്പളം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ, അല്ലെങ്കിൽ ശമ്പളോ എനിക്ക് ഈ അമ്മയ്ക്ക് പൈസ കൊടുക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിലും അമ്മ നേരെ അവിടെ പോകണം, ജയിലിൽ പോകണോ? ഈ വക പരിപാടിക്കൊന്നും ദയവ് ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ അന്ത്യകാലത്ത് പോകാതിരിക്കുക. ശ്രദ്ധിച്ചാട്ടെ, ആർക്കും പോയി ഗ്യാരണ്ടി നിൽക്കരുത്. നിങ്ങൾ കർത്താവിന്റെ വചനം പറയാണ്, കർത്താവിനെ കുറിച്ച് പറയാണ്, കർത്താവ് ഇതാ യോഹന്നാൻ 2:24 എടുത്താ 24:25, കർത്താവ് മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് സ്വയമേ അറിഞ്ഞത് കൊണ്ട് കർത്താവ് തന്നെ തന്നെ ആരുടെ കാര്യം ഏൽപ്പിച്ചു കൊടുത്തില്ല. ഒരു മനുഷ്യനെയും കർത്താവ് വിശ്വസിച്ചില്ലെന്ന്, ഒറ്റ മനുഷ്യനെയും വിശ്വസിച്ചില്ല. ഇത് നമ്മൾ ഓർത്തോളണം. കർത്താവിനെ മാത്രം, കാരണം മനുഷ്യന്റെ ഹൃദയം ചീത്തയാണത്, നമ്മുടെ എല്ലാവരുടെ ഹൃദയം ചീത്തയാണ്. എന്നാൽ അതിനെ മാറ്റി, ആ നല്ല കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായ ആ ഡിവൈൻ ഹാർട്ട് നമുക്ക് തരുന്ന പ്രക്രിയയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആയിരിക്കണം. അവിടെ കർത്താവ് പറയുന്നു, മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം, അവന്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തന്നെ വിശ്വസിച്ച് ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. വായിച്ചേ യോഹന്നാൻ 2:24-25.
യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല.
മനസ്സിലായോ? യേശു നമ്മുടെ മാതൃക. ഒരുത്തന്റെ കയ്യിലും തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. അവന്റെ ഉള്ളിൽ എന്തായിരിക്കണം യേശു നന്നായിട്ട് അറിയാം. സകല തിന്മയുടെയും ഒരു എന്താ പറയാ എംബോഡിമെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യൻ. ഇതുകൊണ്ടാണ് പറയുന്നത്, അവന്റെ ഹൃദയം ശരിയല്ല. സകല വ്യഭിചാരവും തിന്മയും പകയും അശുദ്ധിയും ദുശ്ചിന്തയും അല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതാണ് കർത്താവ് പറയുന്നത് 15. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് പുറത്തിറങ്ങാതിരിക്കാനാണ് നിയമങ്ങൾ ന്യായപ്രദമാണ്. അപ്പോ ഈ ഒരു ഭാഗം നമ്മൾ സൂക്ഷിക്കുക. ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ സാഹചര്യങ്ങളിലെല്ലാം ജീവിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ നന്മയുടെ അവസ്ഥകൾ ഉണ്ടാകും, അതായത് ഫൈനാൻഷ്യൽ സമൃദ്ധിയുടെ അവസ്ഥകൾ ഉണ്ടാകും, ഫൈനാൻഷ്യലായിട്ട് ഒരു ഞെരുങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. ഈ സമയങ്ങളെല്ലാം നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഏത് സമയം ജീവിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ നന്മയുടെ സമയത്തൊക്കെ ആടി പൊളി, മറ്റേ സമയത്തൊക്കെ ആളുകൾ നമ്മൾ കൈനീട്ടൽ. നോ, എല്ലാ സമയത്തും നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇതാ വായിച്ചാട്ടെ, ഫിലിപ്പിയിലെ ലേഖനം 4:11-12. നമ്മൾ അവിടെ എല്ലാം ഒരു ജീവിതത്തിൽ ഒരു പഠനം പഠിക്കേണ്ട ആവശ്യമുണ്ട്. എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം, നേടാൻ ഒരു കാലം, നഷ്ടപ്പെടാൻ ഒരു കാലം. നേടുന്ന കാലം ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന കാലവും ഉണ്ട്. സഭാപ്രസംഗം 3 പറയുന്ന കാര്യമാണ്. ഇപ്പൊ വായിച്ചാട്ടെ, ഫിലിപ്പിയിലെ 4:11-12.
ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, ഈ ഒരു ശീലം നമുക്കുണ്ടോ? ഈ ഒരു ശീലം നമുക്കുണ്ടോ? ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സമൃദ്ധിയിലിരിക്കുക ഞാൻ അറിഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. താഴ്മയിലിരിക്കുവാനും ഇല്ലായ്മയിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. വിശന്നിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എല്ലാ അവസ്ഥയിലും ഇരിക്കുവാൻ നാം പഠിക്കണം. ഏതവസ്ഥയിലും പോകുവാൻ പഠിക്കണം. ഓ ലോർഡ്, ഐ ലവ് യു, വി താങ്ക് യു ഫാദർ. ഏതവസ്ഥയിലും നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന ഏതവസ്ഥയിലും നിൽക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകണം. Oh Lord, I love you. Love you, love you, love you. Father, we thank you. ഇനി ഞാൻ മറ്റൊരു കാര്യം ജീവിതത്തിലൂടെ ഞാൻ പഠിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാട്ടെ, ഒരുവനോട് കൂടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാതിരിക്കും. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലെവലിൽ നല്ല രീതിയിൽ പോണോ, ഹൃദയ സമാധാനം വേണോ, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബിസിനസ് ആണോ അത് ചെയ്താൽ മതി. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പോകരുത്. അത് നിങ്ങൾക്ക് തലവേദനയെ കഴിഞ്ഞ ഒരു നാളെ ഒരാള് ഒരു കുടുംബം തന്നെ എന്റെ മുമ്പിൽ കാണുവാനിട്ടെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ബ്രദറെ, അദ്ദേഹം ഇതാ വലിയ ബിസിനസ് ലെവലിൽ നിന്നാ, വലിയ ബിസിനസ് ലെവലിൽ നിന്നതാ അദ്ദേഹം ഇപ്പോ വിശ്വാസികളുടെ മുമ്പിൽ കൈനീട്ടുക. അദ്ദേഹത്തിന്റെ വീട് വീട്ടിലെ താമസിക്കാൻ താമസിച്ചിട്ട് അവിടെ കുറച്ച് നാളായിട്ട് പവറില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഗൾഫിലെ ചൂടെന്ന് പറയുന്നത് വലിയ ചൂടാ, ഇലക്ട്രിസിറ്റി ഇല്ല. അവിടെ ചെന്ന് കഴിയും, അതിനുശേഷം അവര് ഏതോ രീതിയിൽ എന്റെ നമ്പർ എന്തോ വിളിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കാണുന്നത് ഇരുട്ടിലിരിക്കുക, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം ഇരുട്ടിലിരിക്കുക. ഇരുട്ടില് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അവരെ ഒരു പൈസ ഇല്ല, ആ വീട്ടിലെ വാടക കൊടുത്തിട്ടില്ല. അവസാനം തപ്പി തപ്പി ചാ പറയാണ്, വലിയ ബിസിനസ്സുകാരനാ. എന്റെ പാർട്ട്ണർ എന്നെ ചതിച്ചു ബ്രദറെ, എന്റെ പാർട്ട്ണർ എന്നെ ചതിച്ചു. കാരണം ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നേരത്തെ പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന കുറച്ചൊക്കെ മനസ്സിലാവും. ദയവ് ചെയ്ത് പ്രിയ സഹോദരികൾ, നിങ്ങൾക്ക് ചെറുതായി ചെയ്യാൻ പറ്റുള്ളൂ അത് മതി. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പോകാതിരിക്കുക. കാരണം രണ്ട് കറപ്റ്റഡ് മൈൻഡുകളാണ്. നിങ്ങളുടെ മനസ്സും കറപ്റ്റഡ് ആണ്, അവരുടെ മനസ്സും കറപ്റ്റഡ് ആണ്. ഈ രണ്ട് കറപ്റ്റഡ് മനസ്സുകളും കൂടെ ഇതാ ഒരു സമയത്ത് ചിന്തകൾ ഓക്കെ ആയിരിക്കും, ആ സമയത്ത് മുന്നോട്ടേ കടന്നുപോയി. കുറച്ച് നാൾ കഴിയുമ്പോ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് ആ വ്യക്തിയുടെ ചിന്ത യോജിക്കത്തില്ല, ആ വ്യക്തിയുടെ ചിന്തയ്ക്ക് നിങ്ങളുടെ ചിന്ത യോജിക്കത്തില്ല. പെട്ടെന്ന് ഉടക്കും, പെട്ടെന്ന് ഉടക്കും, പെട്ടെന്ന്. നിങ്ങ മനുഷ്യനെല്ലാം അവരുടെ സബ് കോൺഷ്യസ് ഡ്രിവൺ ആണ്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ പെട്ടെന്ന് എടുത്തടിക്കും. എടുത്തടിക്കുമ്പോ അവരുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ എടുത്തടിക്കും. രണ്ട് കറക്റ്റഡ് ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കും. നിങ്ങളുടെ ബിസിനസ് അവരോടെ പൊളി. അതുകൊണ്ട് കുറച്ചോ ഉള്ളെങ്കിലും നഷ്ടം വന്നാലും നിങ്ങൾ മാത്രം സഹിച്ച പോരെ. ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് കഴിയുന്ന പോകാതിരിക്കുക. കുറച്ച് ഒരുപക്ഷെ കുറച്ച് നാളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നല്ല രീതിയിൽ പോകും, എല്ലാ നാളും പോവില്ല. ബിസിനസ് നന്നായി ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ബിസിനസ്സിൽ ഇച്ചിരി നഷ്ടം വരട്ടെ, ഉടനെ തന്നെ മറ്റേ ആൾ പറയും നിങ്ങൾ കാരണം, നിങ്ങൾ പറയും മറ്റേ ആൾ കാരണം. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കഴിയുന്നതും ഇതാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പോകാതെ ഇരിക്കുക. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി തീരുകയില്ല. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാമോ, നിങ്ങൾ ബൈബിൾ വായിക്കാനിരിക്കും, നിങ്ങൾ കാറ് ഡ്രൈവ് ചെയ്യും, നിങ്ങൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഈ ചിന്തയായിരിക്കും നിങ്ങളുടെ ഹൃദയത്തെ മുഴുവൻ റാപ്പ് ചെയ്ത് കെട്ടി വലിഞ്ഞു കെട്ടും. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ചിന്തിക്കുന്നു, അവനന്ന് അങ്ങനെ ചെയ്തില്ല, അവനന്ന് അങ്ങനെ ചെയ്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അവനെന്തിനു ഇങ്ങനെ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞാൻ അവനെ കാണും ഞാൻ ഇങ്ങനെ പറയും. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. ഇങ്ങനെ കുളിക്കുമ്പോൾ ആ ചിന്ത തന്നെ, ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ചിന്ത തന്നെ, പ്രാർത്ഥിക്കുമ്പോഴും ആ ചിന്ത തന്നെ ഇടയ്ക്ക് കയറിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നാൽ അത് നമ്മളെ പിടിച്ചാട്ടം. ഇങ്ങനെയുള്ള, കാരണം നമ്മുടെ ചിന്തകൾ ക്രിസ്തുവോടുള്ള ഏകാഗ്രത വിട്ട് വേറെ എങ്ങോട്ടേക്കും പോകരുത്. അങ്ങനെയുള്ളതിനൊക്കെ ജീവനത്തിന് ഒഴിവാക്കി പോകണം, ജീവനത്തിന് ഒഴിവാക്കി പോകണം. കാരണം നമ്മുടെ മനസ്സാണ് ഒരു ക്രിയേറ്റീവ് എക്യുപ്മെന്റിനെ പോലെ. നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സ് നമ്മുടെ പാസ്റ്റിനാൽ ഡ്രിവൺ ചെയ്യപ്പെടരുത്, നമ്മളുടെ ഫ്യൂച്ചറിനാൽ അത് വലിക്കപ്പെടണം. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നിലുള്ളതിനെ മറന്നു വേണം മുൻപിനെ ലക്ഷ്യമാക്കി പോകാനായിട്ട്. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ കഴിഞ്ഞകാലം നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കരുത്. അത് വലിക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിനെയൊക്കെ മറക്കണം. എന്റെ ജീവിതത്തിൽ കണ്ട് എന്തൊക്കെ എന്റെ പുറകിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു, കേട്ടോ പഠിപ്പിച്ചത്, ഒരു കത്രി എടുത്താണെങ്കിൽ വെട്ടിക്കളഞ്ഞേ, അത് എത്ര വലുതാണെങ്കിലും ശരി അതിനെങ്ങനെ വെട്ടിക്കളഞ്ഞേ, ഇതിന് മുമ്പോട്ട് പോകണം. അതുകൊണ്ടാണ് ഇതാ ദുബായിലെ ഓഫീസ് വെട്ടിക്കളഞ്ഞു, ഒറ്റ വാക്കിൽ വെട്ടിക്കളഞ്ഞു. കാരണം അത് പുറകിലേക്ക് പിടിക്കുന്നു, പുറകിലേക്ക് പിടിക്കുന്നതിനെ വെട്ടിക്കളഞ്ഞു മുമ്പോട്ടേക്ക് പോകണം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നെ പുറകിലേക്കില്ല, മുൻപിലേക്കേ ഉള്ളൂ. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിൽ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പൊ നമ്മുടെ ഹൃദയം നിറയെ ഇരിക്കുന്നത് എന്നാന്നറിയാമോ, നമ്മുടെ പാസ്റ്റ് ആയിരിക്കണേ, നമ്മുടെ കഴിഞ്ഞകാലം ഹൃദയം മുഴുവൻ ഇരിക്കണേ. അത് നമ്മളെ പുറകിലേക്ക് പിടിക്കരുത്, പകരം കർത്താവ് പറയുന്നു മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, അത് നമ്മുടെ ഫ്യൂച്ചറാണ്. അവിടെ നമ്മള് നമ്മുടെ ഹൃദയ ദൃഷ്ടി ടാപ്പ് ചെയ്യണം, അവിടെ ആങ്കർ ചെയ്യണം, എന്നിട്ട് അവിടെ അങ്ങോട്ടേക്ക് പോകണം. ഇതാ നമ്മൾ തൊട്ടു മുമ്പ് കേൾക്കുവാനായിട്ട് ഇടയായത്, ഇതാ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് ഭൂമിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് പഠിക്കട്ടെ. അപ്പൊ നമ്മുടെ പിൻപിൽ വലിക്കുന്ന സംഭവത്തെ ഒക്കെ എന്താ വെട്ടി വെട്ടിക്കളഞ്ഞ കത്രിക കൊണ്ട് നൂലി പിടിച്ച് വലിച്ചു കെട്ടുന്ന നൂലുകളെ വെട്ടിക്കളയുന്നത് പോലെ. അപ്പൊ ഇതേ ഇത് നമ്മുടെ ദിവസം ജീവിതത്തിൽ കടന്നു വരുമ്പോ ഇങ്ങനെ പലതും കടന്നു വരും. അതിനൊക്കെ എന്തിനാണെന്ന് അറിയാം, പയ്യെ പയ്യെ അങ്ങ് വെട്ടി വെട്ടിക്കളയും. അപ്പൊ ഫൈനാൻസ് വിഷയങ്ങളിൽ പോയി നമ്മൾ കുരുക്കിൽ പോയി വീഴരുത്. നമ്മുടെ ജീവിതത്തിൽ അവിടെ സൂക്ഷിക്കുക. ഈ ഒരു മണ്ഡലം സൂക്ഷിച്ചില്ല എങ്കിൽ വളരെ അപകടമാണ്. അപ്പൊ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങളും പല വിഷയങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ബിബ്ലിക്കൽ രീതിയിൽ രണ്ട് രീതിയുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് രീതിയുണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് രീതിയുണ്ട്. നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പണ്ട് എനിക്കിത് അറിയത്തില്ലായിരുന്നു. സ്വർഗത്തിൽ എന്നെ ഞാൻ വഴി യാത്രയിൽ എന്നെ പഠിപ്പിച്ചതാണ്, ഈ ജീവിതയാത്രയിൽ എന്നെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ പൗലോസ് പറഞ്ഞ ആ രീതി, ഉള്ള അവസ്ഥയിൽ ഇരിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ഇരിക്കാൻ അറിയാം, താഴ്മയിൽ ഇരിക്കാൻ അറിയാം, വിശന്നിരിക്കാൻ അറിയാം, ഇതെല്ലാം നാം പഠിക്കാം. ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഭാവിക്കേണ്ടതിന് മുകളിൽ അങ്ങ് ഭാവിച്ചു വരുന്ന ഒരു പരിപാടികളാണ്. ഇവിടെ ഉള്ളവരെല്ലാം ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെയാണ്, ഭാവിക്കേണ്ടതിന് മുകളിൽ അങ്ങ് ഭാവിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതൊരു ദേവദാസനാണെന്ന് തോന്നുന്നു, ഒരു ചാനലില് അല്ല വാട്സപ്പിലോ ഞാൻ കണ്ടൊരു സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹം പറയാ കേരളത്തിലുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരാണ് എല്ലാം അങ്ങ് നടത്തുന്നത്, അവർക്കങ്ങ് വലിയതാവും. ഞാൻ എന്നുള്ളൊരു ചിന്തയാണ്. അത് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് തന്നെയാണ്. മനുഷ്യന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവനവന്റെ സ്വയത്തിലേക്ക് തെറ്റിപ്പോയി. ഇതാണ് ഏശയ്യ 53:6 പറയുന്നത്. താൻ താന്റെ വഴിയിലേക്ക് തിരിഞ്ഞുപോയി. താൻ തന്നെയാണ് ഇപ്പൊ തന്റെ ദൈവം. താൻ തന്നെയാണ് തന്റെ നന്മയും തിന്മയും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോയി. അപ്പോ താൻ കുറഞ്ഞവനെന്ന് കാണിക്കാൻ ഒരു മനുഷ്യന് യാതൊരു താല്പര്യമില്ല. താൻ അങ്ങ് വലിയവനാണെന്ന് കാണിക്കാനാ താല്പര്യം, വലിയവനാണെന്ന് കാണിക്കും. അങ്ങനെയല്ല, ഈ ഒരു മനോഭാവം നമ്മളെ പാപ്പരത്തിലേക്ക് കൊണ്ടു. കാരണം ജീവിതത്തിൽ എപ്പോഴും സമൃദ്ധി ആയിരിക്കത്തില്ല, എപ്പോഴും താഴ്മയായിരിക്കത്തില്ല. സഭാപ്രസംഗം 3:3 നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗം നിർത്തു വായിച്ചു. അതിന്റെ 1 പറയുന്ന ഒരു കാര്യമുണ്ട്, നേടാനൊരു കാലമുണ്ട്, പക്ഷെ നേടിയത് പോകാൻ ഒരു കാലമുണ്ട്, വിതയ്ക്കാനൊരു കാലമുണ്ട്, കൊയ്യാനൊരു കാലമുണ്ട്.
എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളയുവാൻ ഒരു കാലം, ഹീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്തു ലാഭം.
ശ്രദ്ധിച്ചാട്ടെ, എല്ലാറ്റിനും ഒരു കാലം. ചിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, സമ്പാദിക്കാൻ ഒരു കാലം, സമ്പാദിച്ചത് കളയാൻ ഒരു കാലം. എന്റെ മക്കളെ എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല, എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല. ഈ കാര്യം മനസ്സിലാക്ക. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചെയ്യണം, ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുക. ഫൈനാൻസ് ആ ബണ്ടലത്തിൽ വീണു പോകരുത്. എസ്പെഷ്യലി അന്ത്യകാലത്ത് ഫൈനാൻസ് വളരെ സൂക്ഷിക്കണം. നിങ്ങൾ പോയി ഒരു ലോണോ ഇതുപോലെ മറ്റു ഈ ലോകവുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒന്നും പോയി എടുക്കാൻ പോകരുത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ബൈബിളിലെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ ഒരു മണ്ഡലത്തിലൊക്കെ നമ്മൾ പരാജിതരായി മാറും. അതായത് നമുക്ക് നമ്മുടെ ഈ ഭൂമിയിലെ ആദത്തിന്റെ മക്കളുടെ ഒരു പ്രത്യേകത, അവര് സ്വയത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വരുന്ന വ്യക്തിയാണ്. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചിരുന്നൊരു വ്യക്തി. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ച് ഭാവിക്കുന്ന വ്യക്തി. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ച് ഉയരരുത്, പകരം ഓരോരുത്തരും താഴ്മ ധരിക്കുക. എന്ത് ധരിക്കണം? നേരത്തെ നികളം ധരിച്ചിരുന്നു, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിക്കുക. കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതോ. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ച് ഉയരുന്ന ഒരു തലമായിരുന്നു. ഇതാ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു സംഭവം നമ്മളെ തകർത്ത് കളയും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും താഴ്മയുള്ളവരായിരിക്കുക. ആ താഴ്മയുള്ളവർക്ക് അധികം കൃപ കിട്ടും. ദൈവത്തിന്റെ കര അവരോട് കൂടെ ഉണ്ടാകും. ദൈവത്തിന്റെ കര അവരോട് കൂടെ ഉണ്ടാകും. റോമലേഖനം, ഏത് വിഷയവും, വിശ്വാസത്തിന്റെ കാര്യമാകട്ടെ, പണത്തിന്റെ കാര്യമാകട്ടെ, സൗന്ദര്യത്തിന്റെ കാര്യമാകട്ടെ, 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ആദ്യ ഭാഗം മാത്രം വായിച്ചാൽ മതി.
ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ,
ശ്രദ്ധിച്ചേ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ
ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെന്നും ഭാവിക്കണമെന്ന് ഞാൻ എനിക്കു ലഭിച്ച ദൈവകൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു.
ശ്രദ്ധിച്ചേ, ഏത് വിഷയമാണെങ്കിലും, വിശ്വാസത്തിന്റെ കാര്യമാണോ, ധനത്തിന്റെ കാര്യമാണോ, എന്തിന്റെ കാര്യമാണെങ്കിലും ഭാവിക്കേണ്ടതിന് മുകളിൽ എന്ത് ചെയ്യരുത്? ഭാവിച്ച് ഉയരരുത്. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചുയരരുത്. ഇവിടെ നമ്മൾ ഈ മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടമാണ്. നമ്മൾക്ക് ഇതാ ഏത് ലെവലിൽ ഭാവിക്കാൻ കർത്താവ് ഇതാ നമ്മുടെ ജീവിതത്തെ അനുവദിച്ചു. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദരിദ്രനെയും ധനവാനെയും ഉണ്ടാക്കിയവൻ ദൈവം തന്നെ. അപ്പൊ ഏത് ലെവലിലാണ് ഭാവിക്കുവാനായിട്ട് നമ്മൾക്ക് അനുവാദം വന്നിരിക്കുന്നത്, ആ ലെവലിന്റെ അപ്പുറത്തേക്ക് പോകരുത്. ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോ, ഞാൻ ലോക സിസ്റ്റത്തില ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വരുന്ന ഒരു ജീവിതമായിരുന്നു നേരത്തെ എന്റെ. ഇതാ ഇപ്പോ 2020, ഇത് 2-3 മാസം കൂടി കഴിഞ്ഞത് കഴിയേ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇനി നമ്മള് ഞാന് എന്നാൽ ബാക്ക് 2002-2003 കാലയളവിലേക്ക് കടന്നു പോകുമ്പോ, ഞാൻ എന്നെ കാണുമ്പോ, ഇതാ ഞാൻ അന്ന് ചിന്തിച്ചിരുന്ന ഞാനെന്ന് പറയുന്ന, അന്ന് ഇതാ 24 മണിക്കൂറിൽ 16 മണിക്കൂറും ബിസിനസിന്റെ പുറകെ ഓടുന്ന സാരം. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചുയരുന്ന ചിന്തയുള്ള കാലം. അന്ന് എല്ലാവരും വീട് വെക്കുമ്പോ, ഇതാ ഗൾഫിലുള്ളവരൊക്കെ സാധാരണ ഒരു നില, മറ്റുള്ള മാക്സിമം പോയ 2 നില. പക്ഷെ എന്റെ ചിന്തയില ഇതൊന്നും പോരാ, എനിക്ക് അതൊന്നും പറയും, ഇവരെക്കാലം 1 പടി കൂടി കൂടുതൽ എനിക്ക് 3 നിലയുള്ള വീട് വേണം. കാരണം ഒപ്പത്തിനൊപ്പം ആരും എത്തരുത്. ഈ ഒരു ചിന്തയാണ് അന്ന്. കാരണം ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചുയരുക. പ്രിയ സഹോദരങ്ങളെ, അന്ന് ആ കാലങ്ങൾ നടന്നിട്ടിരുന്നത് ഈ കയ്യിൽ ഇടിവളയുണ്ട്. ഇടിവള സാധാരണ സ്റ്റീലിന്റെ ഇടിവളയല്ല, സ്വർണത്തിന്റെ ഇടിവള. പിന്നെ അന്നത്തെ കാലത്തിരുന്ന ഫോൺ എന്ന് പറയുന്നത്, കയ്യിലിരുന്ന ഫോൺ എന്ന് പറയുന്നത് ഏകദേശം അന്ന് ഞാൻ 3000-3200 ദിർഹംസ് വിലയുള്ള, കാരണം ഇന്നത്തെ നാട്ടിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു നിയർ ടു 70,000 rupees വില വരുന്ന എന്ന് 2002-2003 കാര്യം പറഞ്ഞു. അന്ന് ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഡോ എല്ലാവരുടെയും മുമ്പിൽ ഒരു കൊമ്പനായിട്ട് നടന്ന ഒരു കാലം, 10-18 വർഷങ്ങൾ മുമ്പുള്ള കാര്യം പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, പക്ഷേ സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിലൂടെ മാറ്റി കഴിഞ്ഞപ്പോ, ഇതാ അന്നത്തെ തലം അല്ല ദൈവം മാറ്റി കഴിഞ്ഞപ്പോ, ഇന്ന് ഉയർച്ച ഭാവിക്കാതെ താഴ്മ ധരിക്കുവാൻ കർത്താവുണ്ട്. ഇന്ന് എനിക്ക് വലിയ വണ്ടികളോട് യാതൊരു മോഹവും, പക്ഷെ എനിക്കൊരു മോഹമുണ്ട്, എന്റെ ദൈവത്തോടൊരു മോഹം, എന്റെ സ്വർഗീയ പിതാവിനെ, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ധരിക്കാനുള്ള ഒരു മോഹം. എന്ത് സംഭവിക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പറയും, എനിക്ക് എന്റെ അപ്പ ഉണ്ടല്ലോ, എനിക്ക് എന്റെ അപ്പ ഉണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഇതാ അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഫോണുണ്ടോ? ഒരു സാധാ ഫോണാണ്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന തെറ്റല്ല ഈ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നു അന്നൊക്കെ ഇതാ വർഷാവർഷം അല്ലെങ്കിൽ ആറു മാസം എന്റെ കുടുംബം ഫോണ് പുതിയത് പുതിയ വരുമ്പോൾ പുതിയ ഫാഷന് പോയി. ഞാൻ ചിന്തിക്കുന്നത് ഒരു 3 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഫോൺ എന്റെ കയ്യിലിരിക്കും, ഒരു ഓർഡിനറി ഫോൺ. കാരണം എന്റെ കാര്യം നടന്നാൽ മതി, എനിക്ക് എങ്ങും ഉഴുപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്നതിന്റെ ചിന്ത എന്ന് പറയുന്നത് ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചുയരരുത്, ഉയരരുത്. കാരണം ദൈവം വലിയ ഫോൺ മേടിക്കാൻ ദൈവം പണം തരാൻ കേട്ടൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവം കൃപ തന്നിട്ടുണ്ട്. പക്ഷെ ദൈവം തന്ന ഓരോ ഫിൽസും വിലയുള്ളതാണ്. അത് ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നാം ഓർക്കണം, ഇതെല്ലാം എന്റെ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി, നന്മയ്ക്കായിട്ട് ഉപയോഗിക്കും. ഞാൻ നല്ലൊരു കാര്യ വിചാരകനാകാം, ഒന്നുപോലെ നഷ്ടപ്പെട്ടു പോകും. കാരണം അടുത്ത് ഞാൻ എന്ത് ഹാൻഡിൽ ചെയ്യാനുള്ളതാ? യേശു ക്രിസ്തുവിനോടുകൂടെ സർവ്വഭൂമിയുടെയും ഭരണം ഹാൻഡിൽ ചെയ്യാനുള്ള വ്യക്തിയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ഒന്നും ഞാൻ അനാവശ്യമായി കളയത്തില്ല. കർത്താവിന്റെ രൂപം, കർത്താവിന്റെ രൂപയുണ്ടോ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, ബാക്കി 12 കൊട്ട നിറച്ചെടുത്തു. ഇതാ നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ തലമാണ് എന്നില്ല, ശിഷ്യന്മാർ എന്നാ പറയും? 5 അപ്പം കൊണ്ട് 5000, ബാക്കി 12 കളയണേ. നമ്മുടെ കൂടെ യേശു അല്ലേ ഉള്ള, ഇനിയും എത്ര എണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കൂ. യേശു അങ്ങനെയല്ല, യേശു അങ്ങനെയല്ല. യേശു പറഞ്ഞു പറക്കിയെടുക്കാൻ പറഞ്ഞു. എന്നാണ് പറക്കിയെടുക്കാൻ? ഇന്ന് പറക്കിയെടുക്കാൻ കൂടെ ഉള്ളവരോട് പറഞ്ഞാൽ പറഞ്ഞു എന്റെ തകൂരില്ല, തമയില്ലാന്ന്. യേശു പറക്കിയെടുക്കാൻ പറഞ്ഞു, അവരെ കൊണ്ട് പറഞ്ഞിപ്പിച്ചു, എന്നിട്ട് അതെല്ലാം കൂട്ടി വെച്ചു. പ്രിയ സഹോദര, ഇതൊക്കെ യേശുവിന്റെ രീതിയാണെങ്കിൽ നമ്മളും അതേ രീതി ഏറ്റെടുക്കണം. സഹോദരിമാരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഫ്രിഡ്ജിലെ ഒരു സാധനം ചീപ്പയായി പോയാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ സങ്കടം വരണം. എന്റെ ദൈവമേ, അങ്ങ് തന്ന മുതൽ ഞാൻ ചീത്തയാക്കി കളഞ്ഞല്ലോ, എന്നോട് ക്ഷമിക്കണേ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്ത് ദൈവം തന്നാലും അതിന്റെ നല്ല കാര്യവിചാരകന്മാരായി നമ്മൾ, നല്ല കാര്യവിചാരന്മാർ ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം. എന്റെ പപ്പ, ഞാൻ അങ്ങയുടെ കാര്യങ്ങളുടെ കാര്യവിചാരകനാണ്, കാര്യവിചാരകയാണ്. നമ്മൾ നമ്മളെ തന്നെ ദൈവസ്ഥത്തിൽ പ്രൂവ് ചെയ്യണം. നമ്മൾ നിഗളിച്ചു പോവുകയല്ല വേണ്ടത്, നമ്മൾ താഴ്മ ധരിക്കണം. നമുക്ക് അധികം കൃപ വന്നുകൊണ്ടേയിരിക്കും, അധികം കൃപ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ദാ ബൈബിളിലെ ചിന്തകളല്ല, ബൈബിളിലെ ചിന്തകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് വചനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കും, ഒഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വാ തുറക്കുമ്പോൾ ലോകം കേൾക്കാത്തതായിരിക്കും ദൈവം നിങ്ങളിലൂടെ പുറത്തേക്ക് വിടുന്നത്. കാരണം നിങ്ങൾ സ്വർഗത്തിന്റെ ഭൂമിയിലേക്കുള്ള വാതിലാണ്. കർത്താവ് യേശു നമുക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലായിരിക്കുന്നത് പോലെ ഭർത്താവിന് ഭാര്യാഗ്രഹത്തിലേക്കുള്ള വാതിലാണ് നിങ്ങളായിരിക്കണം. ഭർത്താവോ നിങ്ങൾക്ക് ഭർത്താവിന്റെ ഹൃദയമായ, ഭർത്താവിന്റെ ഭവനമായ സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അങ്ങനെ ക്രിസ്തുള്ള ഒരു മനുഷ്യനോട് സ്വർഗവും ഭൂമി ഒന്നിക്കും. ഭർത്താവിന്റെ ഗ്രഹവും ഭാര്യയുടെ ഗ്രഹവും തമ്മിൽ ഒന്നിക്കും, സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നിക്കും. ഈ ഒരു തലത്തിലേക്ക് വരണം. നമ്മൾ ഉയർന്നിൽക്കരുത്, നമ്മളെപ്പോഴും താഴ്മയോടെ ക്രിസ്തുവിന്റെ കീഴിൽ ക്രിസ്തുവിനെ അനുസരിച്ച് നമ്മൾ താഴ്മയോടെ നിൽക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല രീതിയിൽ മാനേജ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, ഭാവിക്കേണ്ടതിന് മുകളിൽ നമ്മൾ ഭാവിച്ചുയരുന്നുവെങ്കിൽ നമ്മൾ വീഴും. ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുകയില്ല, അല്ലെങ്കിൽ വ്യാപരിക്കുന്നത് കുറവുണ്ടായിക്കൊണ്ടേ. കൂടുതൽ താഴ്ന്നാൽ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കിണർ കൂടുതൽ താഴ്ച്ചാൽ കൂടുതൽ വെള്ളം. കൂടുതൽ താഴ്മയുള്ളവനാണ്. പർവ്വതത്തിൽ എവിടെ മഴ പെയ്താലും താഴ്മയുള്ള ഭാഗത്തേക്ക് ഒഴുകി വരും. അത് നാച്ചുറൽ ലോയാ, ഇതും ദൈവിക ലോയാ. താഴ്മയുള്ളവർക്ക് ദൈവം അധികം കൃപ കൊടുക്കും. അപ്പൊ അധികം കിട്ടും, കുറച്ച് കിട്ടും, ഒട്ടും കിട്ടാതിരിക്കും. ഏത് ലെവലാണ് നമ്മുടെ ഹൃദയത്തിലെ താഴ്മയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കർത്താവ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ കണ്ടപ്പോ യേശു ക്രിസ്തുവിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം, പക്ഷെ ഭൂമിയിലേക്ക് വന്നപ്പോ ദൈവത്തിന്റെ വചനം പറഞ്ഞു അവൻ വിനീതനാണ്, താഴ്മയുള്ളവനാണ്. എന്താ ചെയ്തേ? കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത്. ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഞാനൊരു തിന്മ നിറഞ്ഞൊരു വ്യക്തിയായി, നിഗളിയായിരുന്നു. പക്ഷെ അവിടെ നല്ല ദൈവം ദാ എന്നെ ഡേ ബൈ ഡേ തന്റെ വചനത്തിലൂടെ ഒരുക്കി എന്നെ റീഷേപ്പ് ചെയ്ത്, റീമോൾഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ പൂർണ്ണതയിലെത്തിയില്ല, ഇനിയും യഥാളം ഭാഗങ്ങൾ എന്റെ ജീവിതത്തിൽ കറക്ഷൻ നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ആ അടുത്ത ആളോട് പറയാം, നേരെ എന്നോട് പറയണം. കാരണം എനിക്ക് എന്നെ തിരുത്തണ്ടേ? എനിക്ക് 2 കൊമ്പ് മുളച്ചു കഴിഞ്ഞാല് അത് ആരെങ്കിലും പറഞ്ഞു തന്നാലേ എനിക്ക് മനസ്സിലാവൂ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതാ അത് എടുത്ത് കളയാ, ഇല്ലെങ്കിൽ ഓക്കെ താങ്ക് യു ബ്രദർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ താങ്ക് യു സിസ്റ്റർ എന്ന് പറഞ്ഞു വിട്ടേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കണം. ഇനി എങ്ങനെയാണ് ഈ ഭാഗത്ത്, ഇതാ നമ്മള് ഫൈനാൻസിന്റെ മേഖലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പഠിക്കും. ജീവിതത്തിലെ നല്ല സമയത്ത് നമ്മൾ അതേപോലെയൊക്കെ ജീവിക്കും. പക്ഷെ ജീവിതത്തിൽ താഴ്മയുടെ അവസ്ഥകൾ വരും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ അപ്പോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞതുപോലെ ആ വിശന്നിരിക്കാൻ, താഴ്മയിൽ ഇരിക്കാൻ പഠിക്കണം. അടുത്ത ഇന്ന് ഈ ലോകത്തിൽ ഒരു ക്രൈസിസ് നടക്കുന്ന ഒരു സമയമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് നടക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. പഴയ രീതിയിൽ ജീവിച്ചത് പോലെ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഞാൻ ചിന്തിക്കുന്നു, എന്റെ ആ നികളത്തിന് ദൈവം തന്ന ഒരു അടിയായി ഞാൻ ചിന്തിക്കുന്നു. 2003 2004 ഇതാ എന്റെ ആ വണ്ടി പോയി മറ്റൊരു വണ്ടിക്ക് ഇടിക്കാനിടയെ. പ്രിവിയ എന്ന് പറയുന്ന ഒരു ഒരു വിടുന്നുണ്ട്, ഒരു മാസം കൊണ്ടേ ഉള്ളൂ ആ വണ്ടിക്ക് ഇടിക്കാനിടയെ. രണ്ട് വണ്ടി ഓൾമോസ്റ്റ് പുതിയതാ. ആ പ്രിവിയ ആ ഇടി കൊണ്ടിട്ട് ക്യാൻസൽ ആയി, ഇടി കൊണ്ടിട്ട് ആ വണ്ടിയെ ക്യാൻസൽ ആയി. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. എന്നാ അതിനുള്ളിൽ ചില വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം അവർക്കൊരു പോർണ് പോലും ആക്കാണ്ട് കാത്തു. അവര് അവർക്കെന്തിനെ പറ്റിയ ഞാൻ ജയിലിൽ കിടക്കേണ്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അവസരത്തില് ദൈവം എന്നെ താഴ്മ പഠിപ്പിക്കുകയായിരുന്നു. ദൈവം എന്നെ താഴ്മ പഠിപ്പിക്കുക, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അവഹേളിതനായി. കാരണം ഞാൻ റെഡ് കട്ട് ചെയ്ത് കയറി, ഫാസ്റ്റർ റെഡ് കട്ട് ചെയ്തു കയറി. ഇതാ റെഡ് കട്ട് ചെയ്ത് കയറി വേറൊരു വണ്ടിയുമായി പ്രിവ്യൂവുമായിട്ട് വന്ന് കൂട്ടിയിടിച്ച് ഇതാ ആ വണ്ടി ക്യാൻസൽ ആയി പോയി. ഏകദേശം ഇതാ എന്റെ വണ്ടി ഏകദേശം ഒരു മാസത്തോളം വർക്ക്ഷോപ്പിൽ പോയി. ഈ സമയത്ത് എന്റെ ലൈസൻസ് ഗവൺമെന്റ് അതാ കോടതിയിൽ അത് ഗവൺമെന്റ് ഇതാ ഒരു മാസത്തേക്ക് എന്റെ ലൈസൻസ് പിടിച്ചു വെച്ചു, അവരത് ക്യാൻസൽ ചെയ്തു. ഇതാ അന്ന് വീട്ടില് ആ സമയത്ത് ഏകദേശം ഒരു മാസത്തോളമാണ് ഞാൻ ചിന്തിക്കുന്നു, ഇതാ വീട്ടിൽ തന്നെ ദൈവസന്നദ്ധിയിൽ ഇരിക്കുവാനുള്ള ഒരു അവസരം എനിക്ക് അത് ക്രമപ്പെടുത്തി. ദൈവം അന്ന് അവിടെ പലതും എന്നെ പഠിപ്പിച്ചു, ഡേ ബൈ ഡേ ആ താഴ്വ ധരിക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണത്തിലേക്ക് അതിനെ നയിക്കുവാനും നടത്താനും. ഇതാ തുടർന്ന് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സാമ്പത്തികമായ ഒരു 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 കുറവ് ജീവിതത്തിൽ അനുഭവപ്പെട്ടു, ഒരു ക്രൈസ്റ്റ് അനുഭവപ്പെട്ടു. ഉടനെ തന്നെ ഇതാ ചെയ്തതിന്റെ കാര്യം എന്നറിയാമോ? ഉടനെ തന്നെ ആ വാഹനം ഒന്ന് വിറ്റു. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നമ്മൾ പൊരുത്തപ്പെടാൻ തയ്യാറാകണം. ഇതാ എന്റെ ഭാര്യ, ഇതാ എന്റെ കുഞ്ഞിനെയും കൊണ്ട് എന്റെ അന്ന് ഡോൺമോൻ ചെറുതാ, കുഞ്ഞിനെയും കൊണ്ട് ഡേ കെയറിൽ പോയി വണ്ടി കാറിൽ പോയി വരുന്ന ഭാര്യ, ഈ ഭാര്യ ഞാൻ പിന്നെ അടുത്ത ദിവസം മുതൽ ഇനി കാറിലല്ല പോകുന്നത്, തെരുവിലൂടെ ആ കുഞ്ഞിനെ പിടിച്ച് നടക്കാൻ തുടങ്ങി. നോക്കിയേ, ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വരുമ്പോഴുള്ള വിഷമം നമ്മൾ അറിയണം. കർത്താവ് യേശുവിടെ നമുക്ക് മാതൃകയ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി ഇതാ ഒരു ദാസരൂപം. നമ്മളും പല അവസ്ഥകളിലും ഇതാ പ്രിയ സഹോദരങ്ങളെ, താഴ്മയുടെ ജീവിതത്തിൽ ജീവിക്കാൻ പഠിക്കണം. ആ സമയത്ത് ഇതാ പ്രാഡോയിൽ പോയിരുന്ന ഞാന് ഇതാ എന്റെ പഴയ ക്യാമറയിലേക്ക് ഷിഫ്റ്റ് ആയി, എന്റെ പഴയ വണ്ടിയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആയി. ഇതാ ഞങ്ങള് ഒരു ഫ്ലാറ്റിലാണ് ജീവിച്ചിരുന്നത്, ഫ്ലാറ്റിന്റെ ആ റെന്റ് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ വില്ലയിലേക്ക് ഷിഫ്റ്റ് ആയി. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഏതവസ്ഥയാണ് വരുന്നത് അതിനർത്ഥമണ്ണം ജീവിക്കാൻ പഠിക്കണം. ഇന്നത്തെ ഈ അവസ്ഥയില് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ നേരത്തെ അവസ്ഥയിൽ തന്നെ ജീവിക്കണം. നിങ്ങൾ വാശി പിടിക്കരുത്. പകരം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ജീവിത അവസ്ഥയിൽ നമ്മൾ നമ്മളെ തന്നെ റിയലൈൻ ചെയ്യണം. ഇന്ന് നിങ്ങൾ താമസിക്കുന്ന വീടിന് അതിന് റെന്റ് കൊടുക്കാൻ കഴിയത്തില്ലയോ? നിങ്ങൾ ഇതാ ഒരു ചെറുതിലേക്ക് മാറുക. ഇതാ ഞാന് മിനിസ്ട്രിയിലൊക്കെ, മിനിസ്ട്രി എന്ന് പറയുമ്പോ ഗവൺമെന്റ് ടൈപ്പിലുള്ള, ലോകത്തിലെ ഗവൺമെന്റ് ടൈപ്പിലുള്ള മിനിസ്ട്രികളിലൊക്കെ എന്റെ കസ്റ്റമർ ആയിട്ട് ഞാൻ പലപ്പോഴും ഓടി നടന്നിരുന്ന കാലം, അത് ഞാൻ കണ്ടിരുന്ന ഒരു കാര്യം, ഇതാ NC എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, NC ക്ലീൻ കമ്പനിയാ. അവരുടെ സ്റ്റാഫ് കുഞ്ഞ് സ്റ്റാഫിന് കിട്ടുന്ന സാലറി 800 ദിർഹംസ്, അതായത് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു 16,000. പക്ഷേ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ 800 ദിർഹംസ് കിട്ടുന്ന ഈ വ്യക്തികള് ഇതാ അവരുടെ താമസം, അവരുടെ ഭക്ഷണം ഇതും കഴിഞ്ഞിട്ട് ബാക്കി നാട്ടിലേക്ക് അയക്കും. പക്ഷെ അപ്പോ തന്നെ ഞാൻ അവിടെ കണ്ടത് പല ലോക്കലായിട്ടുള്ള വ്യക്തിത്വങ്ങളും അവരുടെ സാലറി 800 ദിർഹംസ് അല്ല, 20,000 ദിർഹംസ്, 25,000 ദിർഹംസ്. അവര് വലിയ വണ്ടി വലിയ കാര്യങ്ങളൊക്കെ വരുന്നത്, എന്നിട്ട് മാസം ഒരു 15-20 ആകുമ്പോ തന്നെ അയലത്ത് തന്നെ എന്റെ കൈ കിട്ടും. എന്തേ 20,000-25,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ 5 ലക്ഷം രൂപയായി പറയണേ. ഇത് കിട്ടുന്ന വ്യക്തി ഒരു 15-ാം തീയതി 20-ാം തീയതി ആവുമ്പോ കൈ നീട്ടും. ഒരിക്കലും എന്നോടും ചോദിച്ചു, അതും ഒരു സ്ത്രീയാ, വലിയ മാനേജിംഗ് പൊസിഷനല്ല, എനിക്ക് കുറച്ച് പണം ഫണ്ട് കടന്നു തരും. പ്രിയ സഹോദരൻ, ഇത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ 800 രൂപ 800 ദിർഹംസ് കിട്ടുന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് തന്റെ ജീവിതത്തെ മാനേജ് ചെയ്ത് ബാലൻസ് നാട്ടിലേക്ക് അയക്കാൻ അറിയാമെങ്കിൽ 25,000 അതായത് ദിർഹംസ സാലറി കിട്ടുന്ന ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ടത് പറ്റുന്നില്ല? ഇവിടത്തെ വിഷയം പണമല്ല, ജീവിതം മാനേജ് ചെയ്യാൻ, ഫൈനാൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല, അതാ വിഷയം. നമ്മൾ എവിടെ മിസ്മാനേജ് ചെയ്യുന്നു അത് നമുക്ക് തകർക്കപ്പെടും. ജീവിതം ഫൈനാൻസ് മാനേജ് ചെയ്യുക, ഏത് അവസ്ഥയിലും ജീവിക്കാൻ പഠിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾ പഴയ ജീവിത രീതിയിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ച നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് അതിനുള്ള ഫണ്ടില്ല, നിങ്ങൾ മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും. മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടി ഇതാ നിങ്ങൾ ഈ ലോകത്തിന്റെ ഫൈനാൻസ് സിസ്റ്റത്തിലേക്ക് വീഴേണ്ടി വരും. മോർഗേജ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വീണാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ റിസ്ക് ചെയ്യുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല, നിങ്ങളുടെ നിത്യജീവനെയും നിങ്ങൾ റിസ്ക് ചെയ്യുകയാണ്. ചെയ്യരുത്. എല്ലായിടത്തും പണം കിട്ടാൻ വഴിയുണ്ട്. ഇതാ എന്നെ പലപ്പോഴും ഇതാ ബാങ്കിൽ നിന്നും പല ക്രെഡിറ്റ് കമ്പനിക്കാരും വിളിക്കും, സാറേ ലോണുണ്ട് തരട്ടെ. ഞാൻ പറയും, വേണ്ട, എന്റെ ദൈവം വലിയവനാ. കാരണം ലോൺ തരാൻ തയ്യാറായിട്ട് നിൽക്കുക, പുറകെ നിനക്ക്. കാരണം ഇതങ്ങ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കുരുക്കിലായി, നമ്മൾ ഇതിന്റെ കുരുക്കിലായി ഇതിലേക്ക് പോകരുത്. ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനോഹരമായിട്ട് ഒന്ന് മനസ്സിലാവുവാനായിട്ട് ഇടയാ. ഓ ലോർഡ്, ഐ ലവ് യു. ഓ ലോർഡ്, ഐ ലവ് യു. ഇവിടെ ഈ സ്ക്രീനിൽ നിങ്ങൾ ഒരു മനുഷ്യനെ കണ്ടോ? ആളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു ജീവച്ചാവും. ജീവിച്ചിരിക്കുന്നെങ്കിൽ തന്നെ ചത്തവൻ എന്ന പോലെ അദ്ദേഹമായിരിക്കും. ഇവിടെ നിങ്ങൾ കാണാനായിട്ട് കഴിയുന്ന ആ രംഗം എന്ന് പറയുന്നത് ഇതാ ഈ വ്യക്തി. അദ്ദേഹം ഒരു മെക്കാനിക്കാ, കാർ മെക്കാനിക്ക. വല്ലാത്ത അവസ്ഥ നിൽക്കുക. കാരണം ഈ ലോകത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും മോർഗേജ് കടമെടുക്കുക, ദ ഹൗസ് ലോൺ. അദ്ദേഹത്തിന്റെ ഹൃദയ മനസ്സിലെ ചിന്തകളാണ്. പണിയെടുക്കുമ്പോഴും ഈ മാസത്തെ വീട്ടിന്റെ ആ ഹൗസ് വീടിന്റെ പണം അടയ്ക്കണം. പിന്നെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ, സ്മോൾ സ്കെയിൽ ബിസിനസ് തുടങ്ങാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത്, അതിന്റെ ലോൺ അത് പാസ്സായി, അതിന്റെ പണം അടയ്ക്കണം. പിന്നെ കാറിന് ഫൈനാൻസ് അത് അപ്രൂവ് ആയി, ആ കാറിന്റെ പണം അടയ്ക്കണം. പിന്നെ കൊച്ചുങ്ങൾ പഠിക്കാനുള്ള സ്റ്റുഡൻസ് ലോൺ ആപ്ലിക്കേഷൻ അതും പാസ്സായിട്ടുണ്ട്, അത് എടുത്തായിരുന്നല്ലോ, അതിനെ പണം അടയ്ക്കണം. അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്. പിന്നെ അതിന്റെ ഇടയില് ഇതാ ലോൺ വേണോ ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് പറഞ്ഞ് കുറെ പേര് വന്നു. ആ കുറച്ച് ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തു വെച്ചു. ഇതിങ്ങനെ ഇരിക്കും. ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഭാവിക്കുന്നതിന് മുകളിൽ ഭാവിച്ചുയർന്ന മനുഷ്യന്റെ മനോഭാവമാണ്. ഇതാ പല ഭാഗങ്ങളിലേക്ക് ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഇതാ ഒരുപക്ഷെ പുരുഷന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, എന്നാൽ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ഇതാ ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വേണം. സാഹചര്യത്തിനനുസരിച്ച് തന്റെ ഭർത്താവിന് തുണ നിൽക്കേണ്ടതിന് പകരം അത് തുണ നിൽക്കാതെ ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വരുന്നു. സാധാരണ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, പലയിടത്തും കാണുന്ന ഒരു എക്സാമ്പിളാണ്. ഇതാ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും. അപ്പോ ഇവരെ ഈ ഭർത്താവ് ഒരു കാറ് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അവരുടെ കയ്യിൽ 7 ലക്ഷം രൂപയാണ്. ഒരു കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ചിന്തിച്ചു, മാരുതിയുടെ ഒരു കാറ് വാങ്ങാം, ഒരു സാധാരണ പൊട്ട ഉഴുത് കൊള്ളാവുന്ന വണ്ടി ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കിട്ടുമല്ലോ, ഒരു കാറ് വാങ്ങാം. അപ്പോ ഇത് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, കല്യാണം കഴിച്ചൊക്കെ ഒന്നല്ലേ ഉള്ളൂ, ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാറ് വാങ്ങാം, 6 ലക്ഷം, എന്റെ ഒരു 7 ലക്ഷം രൂപ വരെ ഉണ്ട്, അതിന് ഒരു കാറ് വാങ്ങാം. ഭാര്യ പറഞ്ഞു, അയ്യ മാരുതിയ ചേട്ടൻ നാണം ഉണ്ട് എന്നോട് പറയണേ, എന്റെ സഹോദരിയുടെ വീട്ടിൽ മേടിച്ചതേ, അവര് മേടിച്ചത് ഹോണ്ടയാ. ഹോണ്ട നമ്മൾ ഹോണ്ട ചീ നമ്മളെ ഈ മാരുതി വാങ്ങിച്ച് നമ്മൾ അവരും ചെറുതാകുമല്ലേ ചേട്ടാ, ചെറുതാകല്ലേ, നമ്മൾ ചെറുതാകരുത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഇതാ മേഴ്സിഡസ് ബെൻസിന് പ്രത്യേക ഓഫർ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാ. എന്റെ മോളെ അതൊന്നും മേടിക്കാനുള്ള പൈസ ഇല്ല, അതൊക്കെ വമ്പന്മാർ ഉപയോഗിക്കുന്ന കാറുകളാണ്, നമുക്ക് അതിനുള്ള പൈസ ഇല്ല. ചേട്ടാ പൈസ ഒന്നും വേണ്ട, ചേട്ടന് 7 ലക്ഷം രൂപയില്ല, ഞാൻ മേടിച്ചത് 7 ലക്ഷം രൂപയില്ലേ. ഡൗൺ പേയ്മെന്റ് ഇത്ര കൊടുത്താൽ മതി, ബാക്കിയെല്ലാം മാസം മാസം തവണകളായിട്ട്. ഇതാ വണ്ടിയുടെ വില ചോദിച്ചു, ഏറ്റവും കുറഞ്ഞത് ഇതാ 70 ലക്ഷം അല്ലെങ്കിൽ 75 ലക്ഷം. അപ്പൊ ഒരു 10% ഡൗൺ പേയ്മെന്റ്, അതിനിപ്പോ 7 ലക്ഷം കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇൻഷുറൻസോ, അതൊക്കെ വഴി ഉണ്ടാക്കാൻ നമുക്ക് അവരോട് കടന്നു. അങ്ങനെ 7 ലക്ഷം ഡൗൺ പേയ്മെന്റ് കൊടുത്തു, ഇൻഷുറൻസിന്റെ തുക ഇതാ വലിയൊരു തുക, വേറെ ആള് കടം മേടിച്ച് അതും കൊടുത്തു. മേഴ്സിഡസ് വീടിന് മുമ്പിൽ എത്തി മേഴ്സിഡസ്. എല്ലാരും നോക്കുന്നത് മേഴ്സിഡസ് വീടിന്റെ മുമ്പിൽ. പക്ഷെ പെട്രോൾ അടിക്കണമെങ്കിൽ പൈസ ഇല്ല, അയാൾ കടം മേടിച്ചു. ഉടനെ അതിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, വാട്സപ്പില് ഫേസ്ബുക്കില് എല്ലാവർക്കും പോസ്റ്റ്. ഈ ലോകത്തിന്റെ പ്രതാപം, ഭാവിക്കാണ് ഒരു മുഖം ഭാവിച്ചു വരിക. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തിലേക്ക് പോയി, ഇനി എല്ലാ മാസം അടക്കണ്ടേ പൈസ? ഈ വ്യക്തി ജോലി എടുത്തിട്ട് കിട്ടിയിട്ട് വേണ്ടി ഇതിന് പൈസ അടയ്ക്കാം? ആ വ്യക്തിയുടെ ചിന്തയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി സംഭവം, ചിന്തയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ ഹൃദയത്തിനുള്ളതിന്റെ കണ്ണാടിയാണ് മോഹം. ജീവിതത്തിലെ മറ്റ് മേഖലകളൊക്കെ അസ്ഥിരമായി, കാരണം ഉള്ള ഫൈനാൻസിംഗ് ഇതിന് അടയ്ക്കാൻ നേരമുള്ളൂ. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു. ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞാൽ എന്തറിയാമോ, സദൃശവാക്യം 14, ഒരു സ്ത്രീ അവക്ക് കുടുംബം പണിയാനും പറ്റും, ഒരു അവ കുടുംബം പൊളിക്കാനും പറ്റും. സദൃശവാക്യം 14 എടുത്തി. സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഭർത്താക്കന്മാർ വിവരമില്ലാതെ പ്രവർത്തിച്ചാൽ പോലും നിങ്ങൾ വേണം അവരെ കറക്റ്റ് ചെയ്യാനായിട്ട്. 14:1 വായിച്ച്,
സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു.
സ്ത്രീകളെ ജ്ഞാനമുള്ളവൾ എന്ത് ചെയ്യുന്ന അറിയാമോ, അവൾ വീട് പണിയും. ഷീ ഈസ് എ ബിൽഡർ വുമൺ, യു ആർ എ ബിൽഡർ, നോട്ട് എ ഡിമോളിഷർ. ജ്ഞാനമുള്ളവർ വീട് പണിയുന്നു. ആ സ്ത്രീക്ക് എങ്ങനെ വീട് പണിയാൻ പറ്റുമായിരുന്നു? ശ്രദ്ധിച്ചേ, എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയും. അദ്ദേഹം വന്നു, ഭർത്താവ് വന്നു, മോളെ നമുക്ക് ഒരു കാർ വാങ്ങിക്കാം, എന്റെ 7 ലക്ഷം രൂപയുണ്ട്, മാരുതിയുടെ ഒരു വണ്ടി വാങ്ങിക്കാം. അപ്പൊ ആ സ്ത്രീ ബോധമുള്ളവളാണെങ്കിൽ, പണിയുന്നവളാണെങ്കിൽ ഇങ്ങനെ പറയും, ചേട്ടാ നമുക്ക് എന്തിനാ ഇപ്പൊ ഒരു കാർ, നമ്മൾ രണ്ടുപേരല്ലോ ഇച്ചിരി ലോകപരമായ ആ ഒരു ടേസ്റ്റോടുകൂടെ ചിലപ്പോ ഒരു വാക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും, നമുക്കൊരു ബൈക്ക് പോലെ, ബൈക്ക് നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കണ്ടേ ചേട്ടാ, നമുക്കൊരു ബൈക്ക് പോലെ നമുക്ക് ചെത്തി നടക്കാം. അത് ചെറിയ ബൈക്ക് 40-45,000 രൂപ ബൈക്ക് ഒന്നും നടക്കട്ടെ, നമുക്ക് 1 ലക്ഷം രൂപ ആ അതിന്റെ ചുറ്റുപാടുള്ള ഒരു നല്ല ബൈക്ക് എടുക്കും. ശ്രദ്ധിച്ചേ, അപ്പൊ വർത്താനം തോന്നി, ശരിയാണ് ഞങ്ങൾ രണ്ടുപേരോ, ഇപ്പോ ശരിക്കും ഒന്ന് മിന്നി നടക്കേണ്ട കാലമാണ്. ശരി, നീ പറഞ്ഞതുപോലെ പുള്ളിക്കാരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഭയങ്കര കാൽക്കുലേഷൻ ആകട്ടെ, കാരണം 1 ലക്ഷം രൂപയ്ക്ക് ബൈക്ക് എടുത്താൽ ബാക്കി 6 ലക്ഷം രൂപ ഞങ്ങൾക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ആണ്. ഭയങ്കര കാൽക്കുലേഷനാ. പക്ഷെ ഭർത്താവ് ഇതൊന്നും അറിഞ്ഞില്ല ഭാര്യയുടെ കാൽക്കുലേഷൻ, കാരണം ഭാര്യ ഭവനം പണിയുകയായിരുന്നു. അങ്ങനെ മറ്റൊന്ന് മേഴ്സിഡസ് വീട്ടിൽ വന്നു, അടുത്ത മാസം ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത ലെവലാണ്, പെട്രോൾ അടിക്കാനും പൈസ ഇല്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഇതാ നല്ലൊരു ബൈക്കും വീട്ടിൽ വന്നു, ഇവർക്ക് സുഖമായിട്ട് എവിടെ യാത്ര ചെയ്യാം, യാതൊരു ഹൃദയ വ്യസനവും ഇല്ല. ഇതാ 6 ലക്ഷം രൂപ ബാങ്കില് ഇതാ ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, ചേട്ടൻ പണിക്ക് പോകുന്നുണ്ട്, ചേട്ടനെ കടത്തിന്റേതായ യാതൊരു ടെൻഷനും ഇല്ല. കാര്യം ആ ഭാര്യ കഴിഞ്ഞ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്ന ചിന്ത എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾക്ക് ഇവിടെ കാണാം, രണ്ട് മനുഷ്യനെ കാണാം, ഒരുവൻ കൊമ്പൻ, മറ്റേ ആള് എന്ത് അധ്വാനത്തിനും തയ്യാറുള്ള ഒരു വ്യക്തി, അധ്വാനിച്ച് ജീവിക്കണം നമ്മൾ. ഇതാ ദൈവത്തിന്റെ വചനം സദൃശവാക്യം 12:9 പറയാണ്, ഒരാള് ചെറുതായിട്ട് മതിക്കപ്പെടുന്നു, പക്ഷെ അവന് ഒരു വേലക്കാരൻ കൂടെ ഉണ്ട്. മറ്റേ ആള് കൊമ്പനായിട്ടാണ് മതിക്കപ്പെടുന്നത്, പക്ഷെ അവന് അന്നത്തിന് വകയില്ല. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോ,
മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃത്തിയുള്ളവൻ ശ്രേഷ്ഠനാകുന്നു.
മാന്യഭാവം ഭയങ്കര മാന്യഭാവം നടക്കില്ല, പക്ഷേ ഉപജീവനില്ല, അതിനേക്കാൾ നല്ലവനാണ്. ലഘുവായി മതിക്കപ്പെടുന്നത്, തൂമ്പെടുക്കാൻ തയ്യാറാണ്, പിക്കാസ് എടുക്കാൻ തയ്യാറാണ്, അവനെ ലഘുവായിട്ട് മതിക്കപ്പെടും, ലഘുവായിട്ട് മതിക്കപ്പെടും. പക്ഷേ ഒരു സർവന്റ് ഉണ്ടെങ്കിൽ അവനാണ് ശ്രേഷ്ഠൻ എന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയ സഹോദരങ്ങളെ, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വരുന്നത് ഇതാ. നമ്മൾ ഈ വ്യക്തിയെ നോക്കുമ്പോ ഈ വ്യക്തി പല ലോണുകളും എടുത്തിരിക്കുക. ഈ വ്യക്തി എങ്ങാനും വീണ് പോയാൽ, അതായത് ഒരു കാലൊടിഞ്ഞോ കയ്യോ ഒടിഞ്ഞോ അല്ല ഏതെങ്കിലും ആക്സിഡന്റിൽ ജീവിതത്തിൽ വീണ് പോയാൽ ഇവന്റെ ഈ കുടുംബം അനാഥമായി. കാരണം അവൻ ഭാവിയെ റിസ്ക് ചെയ്താ പോകുന്നത്, റിസ്ക് ചെയ്താ പോകുന്നേ. അങ്ങനെ സഹോദരങ്ങളെ ചെയ്യരുത്. നമ്മൾ താഴ്മയിൽ ഇരിക്കാൻ പഠിക്കണം. കാരണം പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഫൈനാൻസുകൾ വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഈ സാഹചര്യം താഴ്മയിൽ ഇരിക്കാൻ പഠിക്കണം. നാം മനസ്സിലാക്കുക, ഈ ഒരു മുൻപേ നമ്മളെ ഈ ലോണുകൾ മുഴുവനും എടുത്ത് നമ്മളെ കുരുക്കിലാക്കരുത്. പകരം എന്ത് പറയാമോ, ദൈവത്തിന്റെ വചനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ നടത്തുവാൻ, ഇതാ നിങ്ങൾക്കൊരു ഭവനം വേണം, ഈ ആവശ്യങ്ങൾ നടത്തുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ ഭവനം പണിയാണല്ല പോകേണ്ടത്, ആദ്യം നിങ്ങളുടെ വയലിൽ പണികളെ പൂർത്തിയാക്കണം. വയലെന്ന് പറയുന്നത് നമ്മുടെ ജോലി സ്ഥലത്തെ ജോലി പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്ന് പണം നമ്മൾ ആ ജോലി എടുത്ത് ശേഖരിച്ചതിന് ശേഷം വേണം വീട് ഉണ്ടാക്കാൻ പോകാൻ, അല്ലെങ്കിൽ ലോൺ എടുത്ത് അത് ഉണ്ടാക്കാൻ പോകരുത്. അത് ലോക സിസ്റ്റമാണ്, ദൈവ സിസ്റ്റം അങ്ങനെയല്ല. ആദ്യം നിന്റെ വയലിൽ പണികളൊക്കെ തീർക്കുക, നിന്റെ ജോലി സ്ഥലത്ത് പണി തീർക്കുക, അപ്പൊ എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. അതുകൊണ്ട് നീ നിന്റെ ഭവനം പണിയണം. വായിച്ച സദൃശവാക്യം 24:27,
വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിൽ എല്ലാം തീർക്കുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക.
വ്യക്തമായിട്ട് പറയാണ്, ആദ്യം ചെയ്യേണ്ടത് നിന്റെ വേലയാണ്. നിന്റെ വയലിൽ നിന്റെ ബിസിനസ് ഏതാണ്? നിന്റെ ബിസിനസ് കാർ ബിസിനസ് ആണോ? നിന്റെ ബിസിനസ് റിപ്പയറിംഗ് ആണോ? നിന്റെ ബിസിനസ് തോട്ടത്തിലാണോ? എവിടെയാണ് നിന്റെ വേല ചെയ്യേ? അപ്പൊ നിനക്ക് സമ്പാദ്യം കിട്ടും. പിന്നത്തേതിൽ നിന്റെ ഭവനം പണിയണം. ഇതാണ് അതിന്റെ ഒരർത്ഥം. പിന്നത്തേതിൽ, അതായത് ആദ്യം ലോൺ എടുത്ത് ഭവനം പണിതിട്ട് പിന്നെ അടക്കാൻ പോകരുത്. ആദ്യം ജോലി എടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ വീടുണ്ടാക്കും. കാരണം കർത്താവ് വചനം പറഞ്ഞത് അധ്വാനിച്ച് നിന്റെ ഭവനം നീ പണി, അധ്വാനിച്ച് പണി. ഹല്ലേലൂയ. എന്നാ നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല. നമ്മുടെ ലോൺ സിസ്റ്റം ആദ്യം ലോൺ എടുത്ത് പണിയണം, എന്നിട്ട് പിന്നെ അതിന്റെ ഭാരം ഹൃദയത്തിൽ പേര് നടക്കുക. ഇതല്ല ബൈബിളിന്റെ സിസ്റ്റം. പുതിയ നീ ഒരു മെക്കാനിക് ആണെങ്കിൽ ആദ്യം ആ പണി നീ ചെയ്യുക. നിനക്ക് ഇതാ പണിയാതിരിക്കരുത്, പണിയാത്ത ഭക്ഷിക്കാതിരിക്കട്ടെന്നാ ബൈബിൾ പറയുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അല്ലാണ്ട് ആദ്യം വലിയൊരു വീടങ്ങ് ലോൺ എടുത്തുണ്ടാക്കി പിന്നെ പണിയെടുത്ത് വീട്ടാൻ പോയി പോകരുത്. അത് ജീവിതത്തിൽ അപകടമായിട്ട് കടന്നു വരുവാനായിട്ട് അറിയാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഇവിടെ ആ കാണുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇതാ. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് വായിച്ചാലായിട്ട് മനസ്സിലാകും. ദാ വേൾഡ്ലി സിസ്റ്റം ഫോഴ്സ് അസ് ടു മോർഗേജ് ഓർ റിസ്ക് അവർ ഫ്യൂച്ചർ. ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ലോൺസ് ആർ ഇറ്റ്സ് എക്സാമ്പിൾസ്. അത് നമ്മളെ തകർത്ത് കളയും. ക്രെഡിറ്റ് കാർഡ് മുഖേന കടത്തിലായി എത്രയോ പേര് കിടക്കുന്നു. കാരണം പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വലിക്കും, അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് പോകും, പിന്നെ അടയ്ക്കാൻ കടന്നു വരികയില്ല. ദാ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിച്ച് അതിന്റെ 22:7 വായിച്ച്
ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ.
നിങ്ങളൊക്കെ പോയി കടം മേടിച്ചാൽ നിങ്ങളൊരു ദാസനായി, ഓട്ടോമാറ്റിക് നിങ്ങളൊരു ദാസനായി, പിന്നെ ഒരു സ്ലേവ് മെന്റാലിറ്റി ആണ്. അപ്പോൾ ഇതനുസരിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് സീൻ ട്രാജഡി ഓഫ് മോർഗേജ് സിസ്റ്റം ഓഫ് ദ വേൾഡ് ഈസ് ഇഫ് എ പേഴ്സൺ അണ്ടർഗോ മോർഗേജ് വിൽ ബി ലെയ്ഡ് ഓഫ്. അദ്ദേഹം കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹിസ് വേൾഡ് വിൽ ബി ബ്രോക്കൺ. അത് കൊളാപ്സ് ആയി പോകും, അവന്റെ ലോകം തകർന്നു പോകും. ആ കടം മേടിച്ച വ്യക്തി അത് ആ കടന്നു പോയാൽ ഇറ്റ്സ് സീൻ ട്രാജഡി ഈസ് ദിസ് സിസ്റ്റം ഈസ് എ ത്രെറ്റ് ടു എ പേഴ്സൺ കിങ്ഡം ഇൻഹെറിറ്റൻസ്. അവന്റെ ആ ലോകം തന്നെ തകരും, നിത്യജീവനും അപകടത്തിലാകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ബൈബിളിൽ പറയാണ്, നീ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതാ ആദ്യം ചെയ്യേണ്ടത് നീ നിന്റെ വയലിൽ വേല ചെയ്യുക. നിങ്ങൾക്ക് സിസ്റ്റം നോക്കി കാണാൻ അറിയാം. ഇതാ ആദ്യം വയലിൽ വേല ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ആവശ്യമാണ്. അതിനു വേണ്ടി നിങ്ങളുടെ ഫൈനാൻസിനെ നന്നായിട്ടൊന്ന് മാനേജ് ചെയ്യും, മാനേജ് ചെയ്യും. അതായത് നിങ്ങൾക്ക് കുറെ ഉദ്ദേശങ്ങളുണ്ട്. ഉദ്ദേശങ്ങൾ എന്ത് എന്തിനാ സാധിക്കപ്പെടുമെന്ന് അറിയാമോ? ഉദ്ദേശങ്ങൾ പ്ലാനിനാൽ സാധിക്കപ്പെടും. ഉദ്ദേശങ്ങൾ പ്ലാനിനാൽ സാധിക്കപ്പെടും. ഓ ലോർഡ് ഐ ലവ് യു. സദൃശവാക്യം 20:20 വന്നേ. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഉദ്ദേശം, ഈ ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്യുക. ദൈവം വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തരുവാനായിട്ട് ഇടയാവും. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എവിടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത് വളരും. ഗ്ലോറി. ഇത് അവിടെ എഴുതിയിരിക്കുന്നു 20:18 വായിച്ചു.
ഉദ്ദേശ ആലോചന കൊണ്ട് സാധിക്കുന്നു.
ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ഉദ്ദേശങ്ങൾ, നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, നിങ്ങൾക്കൊരു വീട് പണിയണം, നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, നിങ്ങൾക്കൊരു സ്കൂട്ടർ വാങ്ങിക്കണം, നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, നിങ്ങൾക്കൊരു കാർ വാങ്ങിക്കണം, അതുകൊണ്ട് എന്ത് ചെയ്യും? ആലോചന കൊണ്ട് സാധിക്കുന്നു. ആലോചന, ആ ഉദ്ദേശം ഇല്ല എങ്കിൽ എന്ത് പറ്റുന്ന അറിയാമോ? ആ ഉദ്ദേശം ഇല്ല എങ്കിൽ ഇതാ ഈ കാര്യങ്ങൾ സാധിക്കത്തില്ല. പത്രദൃശ്യമൊക്കെ 15:22 പറയുകയാണ്. വായിച്ചോട്ടെ 15:22.
ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു.
ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. അപ്പോ നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, നിങ്ങൾക്കൊരു കാർ വേണം, നിങ്ങൾക്കൊരു സ്കൂട്ടർ വേണം, നിങ്ങൾക്കൊരു സൈക്കിൾ വേണം, നിങ്ങൾക്കൊരു വീട് വേണം, ഇതൊക്കെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്ത് വേണം? ഈ ഉദ്ദേശങ്ങൾ സാധിക്കുക, നിങ്ങൾക്ക് നല്ലൊരു പ്ലാൻ ആവശ്യമാണ്. പ്ലാൻ, ആലോചന ആവശ്യമാണ്. ഉദ്ദേശങ്ങൾ ആലോചന ഇല്ലെങ്കിൽ സാധിക്കത്തില്ല, ആലോചന സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ ആദ്യം പോയിട്ട് ലോൺ എടുക്കുകയല്ല വേണ്ടത്, ആദ്യം തന്നെ വയലിൽ അധ്വാനിക്കുക. നിങ്ങളുടെ എവിടെയാണോ ദൈവം നിന്റെ വയൽ വെച്ചിരിക്കുന്ന പ്രിയ കുഞ്ഞെ, അവിടെ അധ്വാനിക്കുക. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന പണം തീരുന്ന അറിയാമോ? നീ ഒന്ന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അതുകൂടി പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അത് മാനേജ് ചെയ്യാൻ തീരുന്ന അറിയാമോ? ഇതുകൊണ്ടോ നമ്മൾ പണ്ട് കാലത്തൊക്കെ അത് കൊടുക്കുക എന്നൊക്കെ പറയത്തില്ല, കൊടുക്കുക. ഞാനിവിടെ അക്കൗണ്ട് ആക്കിയത് മാറ്റി ചെയ്യുക. ഇതാ ഓരോന്നിനും ഓരോ കുട്ടികൾ കാണിച്ചിരിക്കുക. ആ കിട്ടുന്ന പൈസ നിങ്ങൾ ഓരോന്നിലേക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഓരോ കുപ്പിയിലേക്ക്, ഇതാ വീട് വെക്കാനുള്ള ഒരു കുപ്പിയിലേക്ക്, ഇതാ സാമ്പത്തികമായി ഭക്ഷണത്തിനുള്ള വീട്ടിൽ ചെലവിനുള്ള ഒരു കുപ്പിയിലേക്ക്, വേറൊന്ന് ഓരോരോ കുപ്പിയിലേക്ക് മാറണം. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇട്ട് തരാം. ഇതാ ഇവിടെ നമ്മൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എവറി പർപ്പസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കൗൺസിൽ. പ്ലാനും കൊണ്ടാണ് എല്ലാ പർപ്പസും നിറവേറുന്നത്. നിങ്ങൾക്ക് ഇതാ ഒരു എമൗണ്ട്, ഒരു എമൗണ്ട് കിട്ടി. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല, സ്ക്രീൻ ഷെയർ ചെയ്താണ് കാണാൻ പറ്റും. ഓക്കെ, ലോഡായല്ലോ. ഓക്കെ, സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് മൊത്തത്തില് ആദ്യം തന്നെ നിങ്ങൾക്ക് പണിയെടുത്ത് കിട്ടുന്ന എമൗണ്ട്, നിങ്ങൾ ആ ദൈവവചനപ്രകാരം മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് വിശുദ്ധമാക്കണം. അതെന്ത് ചെയ്യണം? ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിന്നെയുള്ളതെല്ലാം വിശുദ്ധം. ദൈവത്തിന്റെ വചനത്തിലെ പ്രിൻസിപ്പിൾ, ആദ്യ ഭാഗം വിശുദ്ധമാക്കണം. അത് എന്ത് ചെയ്യണം? ആദ്യം തന്നെ ദൈവവേലയ്ക്കുള്ളത് അങ്ങ് മാറ്റണം. ഇതാ കുറച്ച് കവറുകൾ നിങ്ങൾ എടുക്കണം. കവറുകൾ, കുറച്ച് കവറുകൾ ഇതേപോലെ നിങ്ങൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഞാൻ ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്യാം, വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാം. ഡിസ്കണക്ട് ചെയ്താൽ ശ്രദ്ധിച്ചേ. ഇതാ ഇതേപോലെ പല അക്കൗണ്ടുകളാക്കി നിങ്ങൾ ഇതിനെ പ്ലാൻ ചെയ്യണം. ഇത് എങ്ങനെ വെച്ചാലും തലയെറിഞ്ഞേ വരും. ശ്രദ്ധിച്ചേ, കറക്റ്റ് ആണ്. ഓക്കെ, ഇതാ ശ്രദ്ധിച്ചേ, പലതായിട്ട് പ്ലാൻ ചെയ്യണം. ആദ്യം തന്നെ ഇതാ നിങ്ങൾ ദൈവവേലയ്ക്കുള്ള സെപ്പറേറ്റ് ചെയ്യണം. കാരണം ഇത് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ വിശുദ്ധമാക്കണം. ഗോഡ്സ് വേർഡ്, ഗോഡ്സ് വർക്ക്, അതിനുള്ളത് മാറ്റണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാം. പക്ഷേ ന്യായപ്രമാണ കാലത്തിലും താഴ്ന്നു പോകരുത്. ഇത് ദൈവരാജ്യകാലം. ന്യായപ്രമാണ കാലത്തിൽ 10% കൊടുത്തു. ദൈവരായതിന്റെ കാര്യം നിങ്ങളുടെ 100% ദൈവത്തിൻ്റെതാണ്. എല്ലാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ച് നിങ്ങൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്? ഗ്ലോറി, ദൈവം നിങ്ങളെ ആജ്ഞാപിക്കും, അത് നിങ്ങൾ ചെയ്യും. അത് ആദ്യത്തെ ഭാഗം ചെയ്യും. തുടർന്ന് ഞാൻ അത് ഇതിന്റെ ഉള്ളിലേക്ക്, ഈ കവറിലേക്ക് ഇട്ട് വെക്കുക. നിങ്ങൾക്ക് അപ്പൊ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ പണം അപ്പൊ തന്നെ അങ്ങ് മാറ്റിയിട്ട്. ഇനി അടുത്തെന്തെങ്കിലും അറിയാമോ? ഇതാ നിങ്ങൾക്ക് അടുത്തത് വേണ്ട. നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഫുഡ് കഴിക്കണ്ടേ? അടുത്ത അക്കൗണ്ട്, മറ്റൊരു അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് കറക്റ്റാണ്, നിങ്ങൾ പറയണം. ഓക്കെ അല്ലേ? ഓക്കെ, ദ ഫുഡ് ആൻഡ് അതർ ഫാമിലി എക്സ്പെൻസസ്, ഇതിനു വേണ്ടിയുള്ളത് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോ ഇതാ ഒരു 10% അല്ലെങ്കിൽ 20% നിങ്ങളുടെ ദൈവമായിട്ട് ബന്ധത്തില് നിങ്ങൾ ദൈവാലയ്ക്ക് മാറ്റി, 8% നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഭക്ഷണം, അത് ഭക്ഷണത്തിന് വേണ്ടത് അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ മാസത്തെ ബഡ്ജറ്റ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഉണ്ടാവും, അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇനി എന്ത് വേണം? ഭാവിയിൽ ഒരു വീട് വെക്കണം അല്ലേ? വീട് വെക്കാൻ എന്തെങ്കിലും അറിയാമോ? ആ കിട്ടുന്ന എമൗണ്ടില് ഇതാ നിങ്ങൾ ഒരു 5% നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ 5% ദിവസവും ഇതാ ഹൗസ്, നിങ്ങളുടെ തിരിച്ചു. ഇതാ ആ ആ വീടിന്റെ എക്സ്പെൻസിന് വേണ്ടി ഒരു 5% എല്ലാ മാസം അതിലേക്ക് മാറ്റുക. അപ്പൊ വീട് വെച്ചിട്ടില്ല, എല്ലാ മാസം 5% മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വണ്ടി വേണം, ആ കിട്ടുന്ന എമൗണ്ട് എത്തിയിട്ടെന്ന് അറിയാമോ നിങ്ങൾ അതിനെ ഫൈനൽ ചെയ്യാൻ? നിങ്ങൾ എന്താ വണ്ടിക്ക് വേണ്ടി, സൈക്കിൾ ആകട്ടെ, സ്കൂട്ടർ ആകട്ടെ, കാർ ആകട്ടെ, ഏത് വണ്ടി ആകട്ടെ, കറക്റ്റ് അല്ലേ? ഓക്കെ, ഇതാ വെഹിക്കിളിന് വേണ്ടി മറ്റൊരു അക്കൗണ്ട് നിങ്ങൾ ഇതിലേക്ക് മാറ്റണം. ഇതൊരു 5%, അത് 5 or 10 നിങ്ങളുടെ സൗകര്യം പോലെ ആകാം മാറ്റുക. ഇനി അപ്പോൾ തന്നെ ഏതൊരു കുടുംബത്തിന് എപ്പോഴും എന്തൊരു എമർജൻസി വരാം, ഒരാൾക്ക് പെട്ടെന്ന് ഒരു രോഗം വരാം, ഇതാ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരാം. അപ്പൊ എന്തിനറിയാമോ, ഇതാ കറക്റ്റ് ആണോ മോനെ, ആ എമർജൻസി എന്ന് പറഞ്ഞ അടുത്തൊരു ഫണ്ട് കയ്യിൽ വെക്കണം. എമർജൻസി എന്ന് പറഞ്ഞ അടുത്തൊരു ഫണ്ട് എപ്പോഴും കരുതിക്കോളണം. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ഉടനെ തന്നെ അവിടെ കടം മേടിക്കാനല്ല ഓടേണ്ടത്, എമർജൻസി ഫണ്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് അതിലേക്ക് മാറ്റണം. ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇതാ അത് കഴിഞ്ഞതാ ഒന്നും ഇല്ലാത്തൊരു കവർ. ഇനിയും നിങ്ങൾക്ക് പല ആവശ്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. ഏതാണ് ആവശ്യം, അതിന് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കുറേശ്ശെ കുറേശ്ശെ അതിലേക്ക് കരുതുക. എന്നിട്ട് അത് ഇതാ ഒരു വീട് വെക്കാനുള്ളതായി തരുമ്പോ അത് നിങ്ങൾക്ക് ഇങ്ങനെ കവറിൽ കരുതണമെന്നില്ല. ഇതാ വീണ്ടും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇങ്ങനെ കവറിൽ ഇങ്ങനെ കവറിൽ കരുതണമെന്നില്ല. ഇതാ നിങ്ങൾക്കൊന്ന് ബാങ്ക് അക്കൗണ്ടിൽ കരുതാം, അല്ല എങ്കിൽ ശ്രദ്ധിച്ചേ, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതേപോലത്തെ ബാഗുകൾ വാങ്ങിച്ച് ബാഗുകളുടെ ഉള്ളിൽ പേരെഴുതി കരുതാം. അപ്പോ ഇതൊക്കെ എന്തുവാണ്, ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ നമ്മളുടെ ജീവിതം ഡിസ്കണക്ട് ചെയ്തു പോയി, ഇതേപോലെ നമ്മളുടെ ജീവിതം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആരുടെയും മുമ്പിൽ നീട്ടാൻ കൈ നീട്ടാൻ പോകേണ്ട. ആദ്യം അറിയണം എനിക്ക് എപ്പോഴും ഒരേ കാലമായിരിക്കത്തില്ല. ഇവിടെയൊക്കെ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാം. ഉറുമ്പ് എന്ത് ചെയ്യുന്നു, സമ്പാദിക്കാൻ കഴിയുന്ന സമയത്ത് ഇതാ എന്ത് ചെയ്യുന്നറിയാമോ, അത് കരുതി വെക്കുന്നു. കാരണം മഴക്കാലം വന്നപ്പോൾ ഈ ഫുഡ് കിട്ടത്തില്ല. ഇതുകൊണ്ടാ പറയുന്ന മണിയാ നീ ഉറുമ്പനെ നോക്കി പഠിക്കും, ഉറുമ്പനെ നോക്കി പഠിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നാം ചെയ്യേണ്ടത് സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കും. സാഹചര്യത്തിനൊത്ത് ജീവിതം അലൈൻ ചെയ്യാൻ പഠിക്കും, അലൈൻ ചെയ്യപ്പെടുവാൻ പഠിക്കണം. കാരണം ഈ ക്രൈസിസിന്റെ കാലത്ത് പണ്ട് ജീവിച്ചിരുന്നത് പോലെ തന്നെയാ ജീവിക്കും. നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഫൈനാൻസ് സപ്പോർട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ പലരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. നിങ്ങളൊരു കടക്കാരനാകും, നിങ്ങളൊരു പലിശക്കാരനാകും, അവസാനം അവര് നിങ്ങളുടെ മെത്ത എടുത്തോണ്ട് പോകും, നിങ്ങൾ ജയിലിലും പോകും. അപ്പൊ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ സാമ്പത്തിക നില നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതാ നിങ്ങൾ ഇതിനെ ഒന്നിനും വാശി പിടിക്കരുത്. എപ്പോഴും ഒരു അലൈൻസ്, ഒരു ജീവിതത്തിന്റെ ഒരു റീഅലൈൻമെന്റിന് എപ്പോഴും നമ്മൾ തയ്യാറാകണം. എപ്പോഴും ഒരു ചേഞ്ചിന് നമ്മൾ തയ്യാറാകണം. അങ്ങനെ ചേഞ്ചിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടുകയില്ല. എപ്പോഴും ഓർക്കുക, 800 ദിനം ജീവിക്കുന്നവനും അവനും വരാ മനോഹരമായിട്ട് ജീവിക്കുന്നു. കാരണം അവൻ ഒരു വീട് കണ്ടുപിടിക്കുമ്പോൾ വലിയൊരു വൃന്ദാവനം പോലത്തെ വീടല്ല കണ്ടുപിടിക്കുന്നത്, ചിലപ്പോൾ ഒരു ബെഡ് സ്പേസ് ആയിരിക്കും അവൻ കണ്ടുപിടിക്കുന്നത്. ബെഡ് സ്പേസ്, ഞാനും ദുബായില് ഇതാ എനിക്ക് തോന്നുന്നു 6 പേരോ 8 പേരോ ഒക്കെ ജീവിക്കുന്ന ബെഡ് സ്പേസിൽ ജീവിച്ചിട്ടുണ്ട്. വെറും ബെഡ് സ്പേസ്, പലതിനും ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോ നമ്മുടെ വരായിക അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ. നമ്മൾക്ക് ദൈവം ഏൽപ്പിക്കുന്നത് എല്ലാം ശ്രേഷ്ഠമാണ്. ഇതൊന്നും നഷ്ടപ്പെടുത്തരുത്, ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഇതാ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, പിതാവ് ഒരു എന്നെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ഇവരെ എല്ലാവരും രക്ഷിക്കണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കിട്ടുന്ന എന്തായാലും എല്ലാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്, എല്ലാം മനോഹരമായി മാനേജ് ചെയ്യാം. ഇത് നമ്മുടെ പരീക്ഷാകാലമാണ്. ദൈവത്തിന്റെ ഇഷ്ടങ്ങളുടെ മാനേജേഴ്സ് ആണ് നാം ഓരോരുത്തരും. ദൈവ കൃപയുടെ ആ നല്ല ഗൃഹവിചാരകന്മാരാണ് നാം ഓരോരുത്തരും. നല്ല മാനേജർമാരായി നമ്മളെ തന്നെ കാണിക്കണം. നമുക്ക് ദൈവം ഏൽപ്പിച്ചതൊന്നും നമ്മുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. ഇതെല്ലാം വളരെ ശ്രേഷ്ഠകരം ഉപയോഗിച്ച് ഒന്നും അനാവശ്യമായി നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് പപ്പയുടെ അടുക്കൽ വരണം. ഇതാ പപ്പ, ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാ ചെയ്യാനായിട്ട് പറ്റിയത്, കുറവുകൾ ഇന്നടത്തൊക്കെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ദിവസവും നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ഇതാ നല്ല നല്ല സ്ഥാപനങ്ങളിലൊക്കെ ആകുമ്പോൾ അവരാണ് മാനേജേഴ്സിന് റിപ്പോർട്ട് കൊടുക്കണം. അതുപോലെ നമ്മള് നമ്മുടെ കർത്താവ് യേശുവിന് റിപ്പോർട്ട് കൊടുക്കണം, ദിവസവും റിപ്പോർട്ട് കൊടുക്കണം. ഇതാ അതൊക്കെ എന്തൊരു സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയാമോ പ്രിയ സഹോദരങ്ങളെ. ഇതാ അപ്പൊ നമുക്ക് വേണ്ട അമെൻമെന്റുകൾ, ചേഞ്ചുകളൊക്കെ കർത്താവ് പറഞ്ഞു തരും, മോനെ മോളെ ഇന്ന ഭാഗത്ത് ചേഞ്ച് വേണം, ഇന്ന ഭാഗത്ത് ചേഞ്ച് വേണം, അത് അടുത്ത രീതിയിൽ നടപ്പാക്കുക. അപ്പൊ നമുക്ക് വേണ്ട സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞു തരുവാനായിട്ട് ഇടയാകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കുന്നു ഒരു ഫൈനാൻഷ്യൽ വിഷയത്തിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ഐഡിയ സ്വർഗത്തിന്റെ ദൈവം തന്നു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ഫൈനാൻസിന്റെ വിഷയം വെച്ച് ആരും വീണു പോകരുത്, ആരും തകർക്കപ്പെടരുത്. നമ്മൾ എവിടെ എന്ത് ചെയ്യണം? നല്ല മാനേജർമാരായി മാറും. അതിന് നമുക്ക് കർത്താവ് യേശു നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മുടെ ഭാഗത്ത് വേണ്ടത് എന്താണ്? നമ്മൾ ബൈബിൾ പ്രകാരം കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ തയ്യാറാകണം. ജീവിതത്തിലെ താഴുവാൻ നമ്മൾ തയ്യാറാകണം, താഴുവാൻ തയ്യാറാണ്. കർത്താവ് യേശു ദാ തന്നെത്താൻ താഴ്ത്തി അവിടെ അനുസരിച്ച് ആ വ്യക്തിത്വം നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ നാമും താഴുവാൻ തയ്യാറാണ്. താഴ്വുള്ളവരോ ദൈവം അധികം തുറക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഒരു മാറ്റത്തിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ലോകത്തിന്റെ മോർഗേജ് സിസ്റ്റത്തില് വീണു പോകാം, ആ കട സിസ്റ്റത്തിൽ വീണു പോകാം, ആൾ മാറിയവരായി തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ നമുക്ക് ദൈവം. കർത്താവേ എന്നെ അങ്ങയുടെ കരങ്ങൾ അങ്ങയുടെ നല്ല ഗൃഹവിചാരകനായി മാറുവാൻ എന്നെ അങ്ങ് സഹായിക്കണം. ഞാൻ എന്റെ കൈകൊണ്ടൊന്നും പൊളിച്ചു കളയുന്നവനായി, പൊളിച്ചു കളയുന്നവളായി തീരാതെ അങ്ങയുടെ വചനത്താൽ പണിതെടുക്കുന്നവനായി, പണിതെടുക്കുന്നവളായി തീരുവാൻ എന്നെ സഹായിക്കും. ഓരോരുത്തരും ദൈവകരങ്ങൾ ലഭിച്ചു. താങ്ക് യു ഡാഡി, താങ്ക് യു ഫോർ ദൈ വേർഡ്. അന്ത്യകാലത്ത് വിശ്വാസത്യാഗം നടക്കുന്ന ഈ കാലയളവ് വിശ്വാസത്യാഗത്തിൽ വീണു പോകാം. കഥാവയെ അങ്ങനെ കാത്തു പരിപാലിക്കാം. അത് കുടുംബപരമായും സാമ്പത്തികപരമായും ജീവിതത്തിലെ മറ്റേത് അവസ്ഥകളിൽ ഞാൻ വീണു പോകാതെ വിശ്വാസത്യാഗത്തിൽ വീഴാതെ നിലനിൽപ്പാൻ എന്നെ സഹായിക്കും. അതിനായി എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഇരുത്തി ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവ്, അങ്ങ് തന്ന ശ്രേഷ്ഠ വചനങ്ങൾക്കായി നന്ദിയോട്. പ്രിയ നല്ല പിതാവ്, വിശ്വാസത്യാഗത്തിൽ വീഴാതെ ഈ ലോകത്തിന്റെ ഒഴുക്കിൽ ഒഴുകി പോകാം, സാമ്പത്തിക മണ്ഡലത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദിയോട്. പ്രിയ നല്ല പിതാ, ഇതാ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കേട്ട ആലോചന പ്രകാരം ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുമെന്നല്ലോ അങ്ങ് പറഞ്ഞത്. കർത്താവേ അങ്ങനെ സാധിക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ കേട്ട ആലോചന പ്രകാരം നിലനിൽക്കുവാൻ, ഇതിന് വളരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങളെങ്കിൽ ആശ്രയിക്കും, ഞങ്ങളെങ്കിൽ ശരണപ്പെടും, ഞങ്ങളെ നയിച്ചാട്ടെ, നടത്തിയാട്ടെ. എല്ലാ മഹത്വവും, എല്ലാ മഹത്വവും, എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ജനത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിതരായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഫേസ്ബുക്കിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇതിലൂടെ നമ്മുടെ ജീവിതം നടക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നവർക്ക് വീണ്ടും കാണാം. സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.